സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഭാരതീയ സംസ്കൃതിയിലെ പ്രഭ ചൊരിയുന്ന ചിന്താധാരകൾക്ക് മൂന്നാം സഹസ്രാബ്ദത്തിൽ ശ്രദ്ധേയമായ അംഗീകാരം ലോകമെമ്പാടും ലഭിക്കുന്നു. വ്യക്തിയാധിഷ്ഠിതവും ഭൗതിക സുഖഭോഗാധിഷ്ഠിതവുമായ ക്യാപിറ്റലിസത്തിൽ നിന്നും രാഷ്ട്രനിയന്ത്രണാധിഷ്ഠിതം മാത്രമായ കമ്മ്യൂണിസത്തിൽ നിന്നും ധർമാധിഷ്ഠിതമായ കർമാനുഷ്ഠാനമാണ് ശാശ്വതവും ചൈതന്യത്തായതെന്നുമുള്ള തത്വസംഹിത ലോകം സ്വീകരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അത് പവിത്ര ഭാരതത്തിന്റെ സംഭാവനയാണ്. ഭഗവത്ഗീതയുടെ സന്ദേശവും അതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഓണററി ഡയറക്ടറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ഭഗവത്ഗീതയുടെ അത്യാധുനിക സന്ദേശം നൽകുന്നു.
ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയ കുടുംബാംഗങ്ങളെ, ഭാരതീയ ചിന്താധാരകളിലെ ആധുനിക ശാസ്ത്ര സത്യങ്ങളെയും തത്വങ്ങളെയും കുറിച്ച് ഒരു പ്രഭാഷണം നടത്താൻ ചെറുകോൽപ്പുഴ ഹിന്ദു ധർമ്മ പരീക്ഷത്തിൻ്റെ ഈ വേദിയിൽ അവസരം കിട്ടിയതിന് ജഗദീശ്വരനോടും സംഘാടകരോടും നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി സൂചിപ്പിക്കുന്നു. ഏതു മഹത്തായ കർമ്മം ചെയ്യുന്നതിന് മുൻപും ഭാരതീയര് ഒരു മഹാസങ്കല്പം ചൊല്ലാറുണ്ട്. അതിലിങ്ങനെയാ പറയുക, ശ്വേതവരാഹകൽപേ സപ്തതമേ മന്വന്തരേ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമപാധേ. അനവധി കൽപ്പങ്ങൾ കഴിഞ്ഞു, അതില് ഒരു കൽപ്പമാണ് ശ്വേതവരാഹ കൽപ്പം എന്ന ഈ കാലഘട്ടം. ഒരു കൽപ്പം 14 മന്വന്തരങ്ങളാണ്. ഒരു മന്വന്തരം 72 മഹായുഗങ്ങൾ. ഒരു മഹായുഗം 43,20,000 വർഷം. അങ്ങനെ 6 മന്വന്തരങ്ങൾ കഴിഞ്ഞ് സപ്തതമേ മന്വന്തരേ, 7-ാമത്തെ മന്വന്തരത്തിൽ അഷ്ടാവിംശതിതമേ, 28-ാമത്തെ മഹായുഗത്തിൽ കലിയുഗേ, കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗത്തിലെത്തി പ്രഥമപാദേ, ആദ്യത്തെ പാദത്തിൽ, ആദ്യത്തെ ക്വാർട്ടറിൽ 5,102 വർഷങ്ങൾ കഴിഞ്ഞു. 6 മന്വന്തരങ്ങൾ പ്ലസ് 27 മഹായുഗങ്ങൾ പ്ലസ് 3 യുഗങ്ങൾ പ്ലസ് 5,102 വർഷങ്ങൾ ഈസ് ഈക്വൽ ടു 198.75 കോടി വർഷങ്ങൾ. അന്നാണ് ഭൂമിയിൽ ആദ്യമായി ജീവന്റെ സ്പന്ദനമുണ്ടായത് എന്ന് ആധുനിക ശാസ്ത്രം അടിവരയിട്ട് പറയുന്നു. ആർക്കിസോയിക് ഇറ 198 കോടി വർഷം മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതീയരുപയോഗിച്ച മഹാസങ്കല്പത്തിലെ കാലഘട്ടം, ജീവന്റെ തുടിപ്പ് ഭൂമണ്ഡലത്തിൽ ആരംഭിച്ച അതേ ദിവസം മുതൽക്ക് ഇന്നു വരെയുള്ള കാലയളവ് കൃത്യമായി ഗണിച്ചവരായിരുന്നു ഭാരതീയര്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ഫിസിക്സുകാർ പറയുന്ന സ്പേസും ടൈമും ഉപയോഗിച്ച് കൃത്യം ടൈം വരച്ചു കാണിച്ച ഭാരതീയര് ജീവന്റെ ഉത്ഭവം ആരംഭിച്ച് 198 കോടി വർഷങ്ങൾക്ക് ഇപ്പുറം നടന്ന ഓരോ ചേഞ്ചും, ഡാർവിൻ പറയാറില്ലേ പരിണാമ സിദ്ധാന്തം, അത് ഡാർവിൻ പറഞ്ഞതല്ല, പതഞ്ജലി പറഞ്ഞതാ. ജാത്യന്ത പരിണാമ പ്രകൃത്യാ പൂരാ, ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ് എന്ന് പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വരിയനുസരിച്ച് മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദവാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ഇതിതേ ദശ. ആദ്യത്തെ ജീവസൃഷ്ടി ആരംഭിച്ചത് ജലത്തിൽ മത്സ്യരൂപത്തിൽ, വികാര വിചാരങ്ങളുള്ള ജീവജാലമായ മത്സ്യത്തിൽ നിന്ന് യഥാ സംഹരതേ ചായം കൂർമോങ്കാനി ച സർവശ. പ്രകൃതിയിലുണ്ടാകുന്ന സ്പന്ദനത്തിന്റെ പോസിറ്റീവും നെഗറ്റീവും ഇമ്പൾസോടുകൂടി അറിയാൻ സാധിക്കുന്ന കൂർമാവതാരമായി അവിടെ നിന്ന് സ്ട്രഗിളോടുകൂടി പ്രകൃതിയുടെ വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ട് കൂർമ്മത്തിന്റെ പരിണാമമായി വരാഹത്തിലേക്ക് കുറെ അധികം മന്വന്തരങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉള്ള മാറ്റം, വരാഹത്തിൽ നിന്ന് പകുതി മനുഷ്യനും പകുതി ജന്തുവുമായ നരസിംഹത്തിലേക്ക് മാറി, അത് കഴിഞ്ഞ് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്ന അതേ തത്വചിന്താധാരയുടെ ഭാഗമെന്ന പോലെ എസ്കിമോകളാണ് ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ മാനവരാശി. അതേതാണ്ട് ഒരു 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം എന്ന് ആധുനിക ശാസ്ത്രം പറഞ്ഞതുപോലെ പൊക്കം കുറഞ്ഞ 4 അടി മാത്രമുള്ള എസ്കിമോകളെ താരതമ്യം ചെയ്യാൻ പാകത്തിന് നരസിംഹോദ വാമന, വാമനനിൽ നിന്ന് രാമോ രാമശ്ച രാമശ്ച, 3 രാമന്മാരെയും ഒരു പാത്രത്തിലിട്ട് കുലുക്കിയെടുക്കുക, അപ്പൊ കാണാൻ സാധിക്കും ആയുധമേന്തിയ മനുഷ്യൻ, സംഹാരശക്തിയുള്ള മനുഷ്യൻ, കല്ലുകളെ മഴുവാക്കി മാറ്റി സർവ്വതിനെയും സംസാരിക്കാൻ സാധ്യതയുള്ള കഴിവുമായി മുമ്പോട്ടു പോയ പരശുരാമനെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യനിൽ നിന്ന് വിവേചനവും ബുദ്ധിയും ശക്തിയും അതുപോലെ തന്നെ ശ്രദ്ധയുമുള്ള വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് കാണിക്കുന്ന മര്യാദാ പുരുഷനായ ശ്രീരാമന്റെ ജനനം, ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണം, ബലരാമനിലൂടെ അച്ചടക്കമുള്ള കൃഷിയും വ്യവസായവുമെല്ലാം കാണിക്കുന്ന ഒരു മാനവരാശിയുടെ പ്രതിനിധാനം, അവിടെ നിന്ന് ശരിയും തെറ്റും ശാസ്ത്രസത്യങ്ങളും ആത്മീയ സത്യങ്ങളും ഭൗതികതയും ആത്മീയതയും എല്ലാം ഉപദേശരൂപത്തിൽ, ഹൈപ്പോത്തെസിസ് രൂപത്തിൽ, തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്ന, അത് ജീവിതമാർഗമാണെന്ന് ഉപദേശിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ശ്രീകൃഷ്ണ അവതാരം BC 3150 നടന്നിരിക്കണം. അവിടെ നിന്ന് കുരുക്ഷേത്രത്തിൽ ഉപദേശിച്ച ഭഗവത്ഗീത, അതൊരു പരിണാമത്തിൻ്റെ ഭാഗമാണ്. ധർമ്മത്തെക്കുറിച്ച് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഇതിനൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ലീ ഷാറ്റ്ലിയർ ഉണ്ടാക്കിയിട്ടുണ്ട് കെമിസ്ട്രിയില്. വെനെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ്, ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഇഫക്ട് ഓഫ് ദ ചേഞ്ച് ഈസ് നള്ളിഫൈഡ്. വളരെയധികം ഇക്വിലിബ്രിയത്തോടു കൂടി ഇരിക്കുന്ന, അചഞ്ചലമായി ഇരിക്കുന്ന ഒരു സമൂഹത്തിൽ എവിടെയെങ്കിലും അപസ്വരമുണ്ടായാൽ, എവിടെയെങ്കിലും അപാകതയുണ്ടായാൽ, എവിടെയെങ്കിലും ക്രൗര്യം ക്രൂരതയുണ്ടായാൽ, അധാർമികതയുണ്ടായാൽ, ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ്, ആ സിസ്റ്റം തന്നെ അതിനില്ലാതെയാക്കും എന്ന് ധർമ്മത്തിന് എപ്പോഴെല്ലാം ഗ്ലാനി സംഭവിക്കുന്നു അപ്പോഴെല്ലാം പ്രപഞ്ചം അതനുസരിച്ച് പ്രവർത്തിച്ച് അധർമ്മത്തെ ഇല്ലാതെയാക്കി പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മ സംസ്ഥാപനത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ആ സിസ്റ്റം തനിയെ ചെയ്യും. അതുകൊണ്ടാണ് ലങ്കയിൽ വാണിരുന്ന രാവണനെ കൊല്ലാൻ അയോധ്യയിൽ നിന്ന് 4200 കിലോമീറ്റർ നടന്ന് ശ്രീരാമന് വരേണ്ടി വന്നത്, കംസനെ വധിക്കാൻ ശ്രീകൃഷ്ണന് ജനിക്കേണ്ടി വന്നത്, അതിനിടയ്ക്ക് അധാർമികത എവിടെയെല്ലാം ഉണ്ടായിരുന്നു അത് മുഴുവനും അവരില്ലാതെയാക്കാൻ ശ്രമിച്ചു, എന്നിട്ട് ധർമ്മം സ്ഥാപിച്ചു. അങ്ങനെ സ്ഥാപിച്ച കാലത്ത് ശ്രീകൃഷ്ണൻ ഒന്നു പറഞ്ഞിരുന്നു, സ്വധർമ്മോ നിധനം ശ്രേയ പരധർമാത് ഭയാപഹാത്. എല്ലാവരും അവനവൻ്റെ കുലധർമ്മം, വെതർ ഇറ്റ് ഈസ് ബയോളജിക്കൽ, വെതർ ഇറ്റ് ഈസ് ഫിസിക്കൽ, വെതർ ഇറ്റ് ഈസ് സ്പിരിച്വൽ, ആ കുലധർമ്മം രാഷ്ട്ര നന്മയ്ക്കായി അനുഷ്ഠിച്ചു കൊണ്ടുവരണം. BC 3138 പ്ലസ് ഓർ മൈനസ് 5 വർഷം അദ്ദേഹം കുരുക്ഷേത്ര ഭൂമിയിൽ അത് പറഞ്ഞു. എല്ലാവരും ധർമ്മപന്താവിൽ കർമ്മമനുഷ്ഠിച്ചിരുന്നു. കാലഘട്ടം പിന്നെയും നീങ്ങിക്കൊണ്ടേയിരുന്നു. BC 3000 BC 2000 വരെ എത്തി. ജനതതി കർമ്മത്തെ യജ്ഞമാക്കി മാറ്റിയിരുന്നു, യജ്ഞത്തെ വെറും യാഗമാക്കി മാറ്റാൻ തുടങ്ങി. വേദമന്ത്രങ്ങൾ ചൊല്ലി കാശ്മീരം മുതൽ ഗാന്ധാരം മുതൽ മൗറീഷ്യസ് വരെ നിത്യവും യാഗങ്ങൾ നടത്തി. അനവധി അനവധി യാഗങ്ങൾ അഗ്നിയിലേക്ക് നെയ്യും വിറകും ഹവിസും കോരിയിട്ട് പ്രപഞ്ചശക്തിയെ ചൈതന്യവത്താക്കി ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആത്മീയ പന്ഥാവനുഷ്ഠിച്ച് മറ്റ് ഭൗതിക ധർമ്മങ്ങൾ വേണ്ടെന്ന് വെച്ച് വെറും യാഗകർമ്മം മാത്രം. ആ യാഗം എത്തിച്ചേർന്നതോ കുറെ അധികം മൃഗബലികളില്. അനവധി അനവധി മൃഗങ്ങളെ യജ്ഞപ്രസാദമാക്കി ഹോമിച്ചു. ദ സിസ്റ്റം എഗെയിൻ ഗോട്ട് ആക്ടിവേറ്റഡ്. ഒരു വർദ്ധമാന മഹാവീരൻ ഉദയം ചെയ്തു. അതിനുശേഷം ശ്രീബുദ്ധൻ ഉദയം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ധർമ്മം ശരണം ഗച്ഛാമി. ധർമ്മമാണ് ചെയ്യേണ്ടത്, സ്വധർമ്മമാണ് ചെയ്യേണ്ടത്. ഭാരതം മന്വന്തരങ്ങളോളം അനുഷ്ഠിച്ച സ്വധർമ്മത്തെ വെറും യജ്ഞമാക്കി മാറ്റി, വെറും മൃഗബലിയാക്കി മാറ്റി, ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ബഹിസ്ഫുരണമാക്കി മാറ്റി, മന്ത്രങ്ങൾ കൊണ്ട് രാഷ്ട്രത്തെ സംരക്ഷിക്കാമെന്ന് ധരിക്കരുത്, സ്വന്തം കർമ്മത്തിലേക്ക് പോകണമെന്ന് ശ്രീബുദ്ധൻ ഉപദേശിച്ചു. ജനതതി അത് സ്വീകരിച്ചു. കാലഘട്ടം കുറെ കൂടി കഴിഞ്ഞു. എല്ലാവരും ധർമ്മത്തിൻ്റെ പന്താവ് മാത്രമാണ്. ഞാൻ ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, മറ്റൊരു കർമ്മവും ചെയ്യില്ല. ബുദ്ധന്റെ ഉപദേശം മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് ചെയ്യുന്ന അധർമ്മത്തെ ധർമ്മമാക്കി വ്യാഖ്യാനിച്ചു. അവിടെ ഒരു ചാർവാകൻ ഉദയം ചെയ്തു. യാവത് ജീവേ സുഖം ജീവേ ഋണം കൃത്വ ഘൃതം പിബേ ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത. എത്ര കാലം ജീവിക്കുന്നോ സുഖമായി ജീവിക്കണം. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നെയ്യുകൂട്ടി ഊണ് കഴിക്കണം. ഒരിക്കൽ ശരീരം ഭസ്മമായി പോയാൽ പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമില്ല. ചാർവാകനെ, ഇന്ന് നമ്മൾ ഭരിക്കുന്നവരുടെ തലതൊട്ടപ്പന്റെ മൂന്നപ്പുറത്തെ ജന്മമാണെന്ന് വിചാരിക്കാം. ഇവര് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തമായ ഭാഷയിൽ ഒരു ചാർവാകൻ, ചാർവാക മഹർഷിയായി, ചാർവാക സംഹിത, ഋഗ്വേദ സംഹിത പോലെ എഴുതി ചേർത്ത് ഒരു 2000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ ധാർമ്മിക പന്താവ് വേണ്ടെന്നും ഭൗതിക സുഖം മാത്രമാണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞ് ചാർവാകന്റെ വഴിയും പിന്തുടരാൻ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. ആരെ കൊന്നും കൊലവിളിച്ചും തലശ്ശേരിയിലും കണ്ണൂരിലും ഒക്കെ നടക്കുന്നില്ലേ? അങ്ങനെ ഞങ്ങൾ സുഖിക്കാൻ ജീവിച്ചവരാണെന്ന് ചാർവാകന്മാര് പറഞ്ഞപ്പോൾ ഒരു ശങ്കരാചാര്യർ ഉദയം ചെയ്തു. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഈ പ്രപഞ്ചത്തിൽ സത്യമായിട്ടുള്ളത് നിങ്ങളുടെ ഭൗതിക സുഖമല്ല, അത് ഈശ്വര ചൈതന്യമാണ്. ആ ഈശ്വര ചൈതന്യത്തിൻ്റെ അംശമാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത്. അതുകൊണ്ട് വെറും ക്രൗര്യവും അധാർമികതയും നികൃഷ്ടമായ ധീരതയും കൊണ്ട് ഭൗതിക സുഖം പ്രാപിക്കരുത്, അത് ശാശ്വതമല്ല എന്ന് ശങ്കരാചാര്യർ ഉപദേശിച്ചു. അഹം ബ്രഹ്മാസ്മി എന്ന ഋഗ്വേദത്തിൻ്റെ അതേ ചൈതന്യ മഹാവാക്യം ഉപയോഗിച്ച് അദ്വൈത സിദ്ധാന്തം വാദിച്ചപ്പോൾ ശങ്കരാചാര്യരെ പിന്തുടരാൻ ആൾക്കാരുണ്ടായിരുന്നു. അനവധി ചാർവാകന്മാരെ ശങ്കരാചാര്യർ വാദത്തിലൂടെ തോൽപ്പിച്ചു. അനവധി ബൗദ്ധരെ വാദത്തിലൂടെ തോൽപ്പിച്ച് അദ്വൈതം സ്ഥാപിച്ചു. 250 മുതൽക്ക് 400 വർഷം വരെ ലോകത്തിൽ അദ്വൈതം മാത്രമാണ് സത്യം എന്ന് പറഞ്ഞ് കണ്ണുമടച്ചു നടന്നവർ കുറെ പേര് വന്നപ്പോൾ ഭാരതമാതാവിന് തോന്നി ഇവർ പിന്നെയും പോകുന്നത് അതേ കുഴപ്പത്തിലേക്കാണല്ലോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ അത് മാത്രമേ സത്യമുള്ളൂ, ഇതൊന്ന് ചിന്തിക്കുക പോലും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി, ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചപ്പോൾ ഒരു മാധ്വാചാര്യരെ സൃഷ്ടിച്ചു. ദ്വൈതമാണ് സത്യം. കടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് മുകളിൽ പിടിച്ചാൽ കടലിലെ വെള്ളം ബക്കറ്റിലുണ്ടെങ്കിലും ബക്കറ്റ് കടലാവുകയില്ല, ബക്കറ്റിനകത്ത് കടലിലെ അംശമേ ഉള്ളൂ. കടൽ മാറി നിൽക്കുന്ന പരമാത്മാവും ബക്കറ്റിനകത്ത് ജീവാത്മാവ് പോലെ പരമാത്മാവിൻ്റെ ഒരംശവുമാണ്, രണ്ടും രണ്ടാണ്. ശങ്കരാചാര്യർ അൻപർത്തിലേക്ക് പോകണ്ട, ക്ഷേത്രത്തിലേക്ക് പോകണ്ട, ഈശ്വരൻ നിങ്ങളിലാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഈശ്വരനെ മുഴുവനും ഉൾക്കൊള്ളാൻ പാകത്തിന് രണ്ട് കാലുമായി നടക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈശ്വരൻ്റെ അംശമേ ഉള്ളൂ. സർവചൈതന്യവും കിട്ടണമെങ്കിൽ, ജലം എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും ഒരു ബക്കറ്റിൽ എടുക്കണമെങ്കിൽ കിണറ്റിലേക്ക് പോകണം. അതുകൊണ്ട് ഈശ്വരനെ കാണണമെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകണം. നിങ്ങളുടെ ചൈതന്യം അതാണെങ്കിലും നിങ്ങൾ ഈശ്വരനല്ല, ഈശ്വരൻ്റെ അംശം മാത്രം. ദ്വൈത സിദ്ധാന്തം 12-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചു. ആ കാലഘട്ടം മുതൽക്ക് ഭാരതത്തെ ആക്രമിച്ചത് മുഹമ്മദ് ഗസ്നി തുടങ്ങിയവരായി. താത്വിക ലെവലിൽ മാത്രമല്ല ഭാരതം തളരാൻ തുടങ്ങിയത്, ശാരീരികമായുള്ള ബാഹ്യരാഷ്ട്രങ്ങളുടെ അതിപ്രസരം. മുഹമ്മദ് ഗസ്നി മുതൽക്ക് ഇംഗ്ലീഷുകാർ വരെയുള്ള ഒരു സഹസ്രാബ്ദത്തിലെ ഈ കുതിച്ചു കയറ്റത്തിൽ രാണാപ്രതാപ സിംഹന്മാരും ശിവജിമാരും അനവധി അനവധി ഭാരതത്തെ ഉത്തേജിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് ആത്മീയ നേതാക്കൾ തുളസീദാസും തുക്കാറാമും രാമദാസും വന്നു. അവസാനം ഒരു സഹസ്രാബ്ദത്തിൻ്റെ അന്ത്യത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദനും തുടങ്ങി, ഒരു വശത്ത് അരവിന്ദനും അതുപോലെ രവീന്ദ്രനാഥ ടാഗോറും ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തിലകനും മഹാത്മാഗാന്ധിയും ശരീരത്തെ രക്ഷിക്കാൻ ഭാരതാംബയുടെ കച്ചകെട്ടിയിറങ്ങിയപ്പോൾ ആത്മീയ ചൈതന്യത്തിലൂടെ വിവേകാനന്ദനും രണ്ടുജ്വല പുരുഷന്മാരും ശ്രീ ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുവും ഉദയം ചെയ്തു. ഇന്നും ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ സംരക്ഷിക്കാൻ ഓരോരുത്തര് കൺമുമ്പിൽ കാണാൻ സാധിക്കുന്നത് പോലെ അവതരിക്കുന്ന ഒരേ ഒരു ദേശം, 101 കോടിയോടടുക്കുന്ന ജനതതിയുള്ള ഭാരതം മാത്രം. അയിരൂർ ചെരുകോൽപ്പുഴ ഹിന്ദുധർമ്മ പരിഷത്ത് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയും അതും ഒരു അവതാരമാണ്. അതുപോലെ പുട്ടപർത്തിയിൽ ഒരാളുണ്ട്, ഒരവതാരം. അതിനൊരു കാരണമുണ്ട്. ഒന്നുമില്ലാത്തതിൽ നിന്ന് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് 270 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ ഏത് മാന്ത്രിക വിദ്യയ്ക്കാ സാധിക്കുക? മയൻ ഇന്ദ്രപ്രസ്ഥമുണ്ടാക്കിയത് 1 വർഷം കൊണ്ടാ. ശ്രീകൃഷ്ണന്റെ വലത്തേക്കൈ താഴ്ന്നിട്ടില്ല. ആ ചൈതന്യം നിരന്തരം കിട്ടിയത് കൊണ്ടാണ് അത് സാധിച്ചത്. 21-ാം നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ 52-ാം യുഗശതാബ്ദത്തിലേക്ക് കടക്കുന്ന ഭാരതത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 6 മാസത്തിൽ താഴെ പുട്ടപർത്തിയിൽ ഉദയം ചെയ്തപ്പോൾ മറ്റൊന്ന് എറണാകുളത്ത് ഉദയം ചെയ്തു. അവതാരങ്ങൾക്കല്ലാതെ ഇത് സാധ്യമല്ല. ഇവർക്ക് തൊട്ടു മുമ്പ് അവതരിച്ചവരായിരുന്നു നാരായണ ഗുരു. ഞങ്ങളെല്ലാം ക്രിസ്ത്യാനികളാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു വൻ സമൂഹം നാരായണ ഗുരുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹിന്ദു മതത്തോട് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് മതം മാറാം, പക്ഷേ സനാതനധർമ്മത്തിലേക്ക് മതം മാറുക. ഒരിക്കലും ക്രിസ്തു മതത്തിലേക്കല്ല. താൻ ക്രിസ്ത്യാനിയായാൽ നന്നാവുമെന്ന് തോന്നുന്നുണ്ടോ? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം കൊടുത്തത് അപ്പോഴാണ് ക്രിസ്ത്യാനികള് പാതിരിമാര് മിഷണറിമാര് അവരാരെയും വിടാറില്ല. അവര് നാരായണ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അങ്ങ് ഞങ്ങളെ അടിച്ചു പുറത്താക്കാൻ പോവാണോ? നാരായണ ഗുരു പറഞ്ഞു, ഈ നാട്ടില് ചൈനക്കാർ വന്നിട്ടുണ്ട്, അൽബറൂനി വന്നിട്ടുണ്ട്, മാക്സ് മുള്ളർ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ചൈനക്കാർ വന്നു, പിന്നെ ആരൊക്കെയോ വന്നിട്ടുണ്ട്, LTTE വരെ വന്നിട്ടുണ്ട്. ആരെയും അടിച്ചു പുറത്താക്കിയിട്ടില്ല, എല്ലാത്തിനെയും അടിച്ചകത്താക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഹേ പാതിരിമാരെ, നിങ്ങളെയും അടിച്ചകത്താക്കും ഈ രാഷ്ട്രം. കാരണം ജൈനധർമ്മം, ബൗദ്ധധർമ്മം, ചാർവാകധർമ്മം, ശങ്കരധർമ്മം, മാധ്വധർമ്മം, രാമാനുജധർമ്മം, അവിടെ മുതൽക്ക് രാമകൃഷ്ണ ധർമ്മം മുതൽക്ക് അമൃതാനന്ദമയി ദേവിയും സായിബാബയും വരെ ഉള്ളവരാരെയും ആരും തന്നെ ആരെയും വെളിയിലാക്കിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് അവിടെ ഒരു ഉപനയനം നടന്നു അത്ര പുട്ടപർത്തിയിൽ, ഇന്നലത്തെയോ ഇന്നത്തെയോ മാതൃഭൂമിയിലുണ്ട്. ഉപനയനത്തിന് അഗ്നിയുടെ മുമ്പിൽ നിന്നവര് യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേയ സഹജം പുരസ്താത് ആയുഷ്യമുഗ്രം പ്രതിമഞ്ച ശുഭ്രം യജ്ഞോപവീതം ഫലമസ്തു തേജ എന്ന് പറഞ്ഞ് അക്ഷതം വിതറി. കുറെ പേർക്ക് യജ്ഞോപവീതം ഇടിയിച്ചതിന്റെ കൂട്ടത്തില് നൂറിൽ പരം ക്രിസ്ത്യാനികളുണ്ട്, അത്ര തന്നെ മുസ്ലിങ്ങളുണ്ട്. യജ്ഞോപവീതം ഇട്ട് പൂണൂലിട്ടു അവിടെ, അവരാരെയും അടിച്ചു പുറത്താക്കിയില്ല. അമ്മയുടെ ആശ്രമത്തിൽ പോയാൽ അത് കാണാൻ സാധിക്കും. ക്രിസ്തുവോടുകൂടി അകത്തേക്ക് വന്നവര് ക്രിസ്തുവിനെയും പുറത്താക്കിയില്ല. അങ്ങനെയുള്ള അടിച്ചകത്താക്കുന്ന ധർമ്മം അതിൽ നിന്ന് അടിച്ചു പുറത്താക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നാരായണ ഗുരു പറഞ്ഞു, ബ്രാഹ്മണരെ എതിർത്തപ്പോ പറഞ്ഞു, പ്ലീസ് ഡോണ്ട് വറി, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. എത്ര ഉജ്ജ്വലമായ വരി! ഒരു ഋഷിക്കല്ലാതെ, ഒരവതാരത്തിനല്ലാതെ എങ്ങനെ പറയാൻ സാധിക്കും? ഇവിടത്തെ പ്രതിഷ്ഠ ഏതാണ് നാരായണ ഗുരു സ്വാമി എന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ ഒരു പ്രതിഷ്ഠയും വേണ്ട, വിളക്ക് മതി. ശരിയ, ജ്യോതിശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യതാം. അത്യുജ്വലമായി 1,000,000 ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയവും ഹീലിയം ഡിപ്ലീറ്റ് ചെയ്ത് ഹൈഡ്രജനുമായി 1,000,000 ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യദേവന് വിളക്ക് വെച്ചവരാ ഭാരതീയര്. ആ സൂര്യദേവൻ അഗ്നേർവാ സൂര്യോ അജായത, അഗ്നി കൊണ്ടാ സൂര്യനുണ്ടായത് എന്നറിഞ്ഞവരാണ് ഭാരതീയര്. ആ സൂര്യദേവനോട് അയം ദീപ പ്രതിഗ്രഹ്യതാം, ഈ വിളക്ക് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് വിളക്ക് വയ്ക്കാൻ ഭാരതത്തിലെ തറവാടിലെ അമ്മമാര് രാവിലെ കിഴക്കോട്ട് പോയിട്ടുണ്ട്, വൈകുന്നേരം വീട്ടിന്റെ പടിഞ്ഞാട്ട് പോയിട്ടുണ്ട്. ആ വിളക്ക് പ്രതിഷ്ഠിച്ചാൽ മതി എന്ന് നാരായണ ഗുരു പറഞ്ഞു. ചില സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, 3,97,000 അക്ഷരങ്ങളെ 1,93,000 പദങ്ങൾ ചേർത്ത് 11,558 റിക്കുകളിലാക്കി, 11,000 അനുവാകങ്ങളിലാക്കി, 64 അധ്യായങ്ങളിലൂടെ എഴുതി തീർത്ത ഋഗ്വേദത്തിന്റെ ചൈതന്യമാണ് അഹം ബ്രഹ്മാസ്മി, ആ ഞാൻ ഈശ്വര ചൈതന്യമാണ് എന്നുള്ളത് കൊണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ണാടി മതി എന്ന് തീരുമാനിച്ചു. ഒരു കണ്ണാടി വെച്ചു, ഞാൻ തൊഴാൻ പോകുമ്പോൾ ഞാൻ കാണുന്നത് ഞാനിനെയാണ്, എന്നെയാണ് കാണുന്നത്, എന്നിട്ട് ഞാൻ തൊഴും. അങ്ങനെ ചെയ്തു. അതുപോലെയാണ് വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിശ്ചൈവ സ്വഭാഗേച പണ്ഡിതാ സമദർശിന. 700 വരികളിലൂടെ ഭഗവത്ഗീതയുടെ എസൻസ് എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യയും വിനയവും സമ്പന്നമായ വ്യക്തി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ബ്രാഹ്മണനും പശുവും ആനയും പട്ടിയും എലിയും ഒരേപോലെയാണ്. പണ്ഡിതാ സമദർശിന, അത് 5,100 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ്. അതുപോലെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് പൂജനീയ ചട്ടമ്പിസ്വാമികൾ മാത്രമാണ്. പാറ്റകൾ അദ്ദേഹം വിളിച്ചാൽ വരും. തിരുവനന്തപുരത്തെ ചെങ്കൽ ചൂള എന്ന് പറയുന്ന സ്ഥലത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളെയൊക്കെ കൂട്ടിയിടും, അത് മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടും. അവിടെ അത് തിന്ന പട്ടികള് ചട്ടമ്പി സ്വാമികൾ അതിലെ പോയപ്പോൾ കുരച്ചു. അദ്ദേഹം പട്ടികളോട് ചോദിച്ചു, എന്താ കൂട്ടത്തിൽ വരുന്നുണ്ടോ? അവരെല്ലാം പുറകെ പോയി. എവിടെയാ? തിരുവനന്തപുരത്തെ ചെങ്കൽ ചൂള. എഴുതി വച്ചിരിക്കുന്നത് ഏതിലാ? മഹാഭാരതത്തിലല്ല, രാമായണത്തിലല്ല, ഇന്നും ചെന്ന കാണാൻ പറ്റുന്ന സ്ഥലത്ത്. അവിടെ നിന്ന് അദ്ദേഹം നേരെ കണിയാപുരം വരെ പോയി. അവിടെ ചെന്ന് അതിഥികളോട് പറഞ്ഞു, ഞങ്ങൾ ഏഴുപേരുണ്ട് ഊണ് കഴിക്കാൻ. ഏഴുപേരോടും കുളിച്ചു വരാൻ പറഞ്ഞു. എല്ലാവരും കുളിച്ചു വന്നു. ഏഴലയും ഇട്ട് ഭക്ഷണം വിളമ്പിയപ്പോൾ ബാക്കി ആറുപേരെവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞു, പോയിരിക്കാൻ പറഞ്ഞു. ചെങ്കൽ ചൂളയിലെ പട്ടികളെ വിളിച്ച് ഇലയ്ക്ക് മുമ്പിൽ ഇരുത്തിയ ശ്രീകൃഷ്ണന്റെ ഭാഷയില് പണ്ഡിത സമദർശിന. ആ ചട്ടമ്പി സ്വാമിയുടെ ഉജ്ജ്വലമായ ആ ചൈതന്യം സ്മരിക്കുന്ന 88-ാമത്തെ ഹിന്ദു ധർമ്മ പരീക്ഷത്തിൽ ഇവിടെ വന്ന് ഒരു പ്രഭാഷണം നടത്തണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമിയുടെ 88-ാമത്തെ സ്മാരക പ്രഭാഷണം നടക്കുന്ന ഈ വേദിയിൽ വന്ന് പ്രഭാഷണം നടത്തണമെന്ന ആഗ്രഹം ഇന്നത്തോടുകൂടി സഫലമായി. അതിന് ഇവിടെ വന്ന് ഇങ്ങനൊരു പ്രഭാഷണം നടത്താൻ എന്നെ അനുവദിച്ച ഇതിൻ്റെ സംഘാടകരോട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഭാരതീയ ചിന്താധാരകൾ എന്നും ശാസ്ത്രീയമായിരുന്നു. അതല്ലെങ്കിൽ ഇത്രയും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും അത് നിലനിൽക്കില്ലായിരുന്നു. അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും പോകാൻ ആർക്കെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഉള്ളവരെ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവരോടൊന്ന് ചോദിക്കുക, 100 വയസ്സ് മാത്രം ആയുസ്സുള്ള കനേഡിയൻ സംസ്കാരത്തിൽ പൂർണ്ണ ക്രൈസ്തവര് മാത്രമുള്ള ഒരു രാജ്യത്തിൽ കഷ്ടിച്ച് 250 വർഷത്തെ സംസ്കാരമുള്ള അമേരിക്കയിൽ പൂർണ്ണ ക്രൈസ്തവര് മാത്രമുള്ള സമൂഹത്തിൽ, അതുപോലെ യൂറോപ്പിൽ എത്ര ക്രിസ്ത്യാനികൾ അവശേഷിക്കുന്നു. ബെർണാർഡ് ഷായുടെ ഭാഷയിൽ പറഞ്ഞാൽ, There was only one Christian in the world and he was crucified in the cross. ഒറ്റ ക്രിസ്ത്യാനിയെ ഉണ്ടായിട്ടുള്ളൂ, അയാളെ വെച്ചു പൊറുപ്പിച്ചില്ല, നേരെ കയറ്റി ആ കുരിശും കഴുത്തിലിട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ആവരണം ചെയ്തുകൊണ്ട് പരശുരാമ ക്ഷേത്രത്തിൽ മാത്രമല്ല 360 ഡിഗ്രിയുള്ള ഭൂമിയുടെ സർക്കിളില് യേശുവിൻ്റെ പ്രചാരകര് നടക്കുന്നുണ്ട്. പക്ഷേ യൂറോപ്പിൽ അവരെ കാണില്ല, അമേരിക്കയിലില്ല. 15-ഉം 20-ഉം പള്ളികളില് ഒരച്ഛൻ പാർട്ട് ടൈം ആയിട്ട് നടത്തുന്നുണ്ടാവും. അച്ഛന്മാരെ മാക്സിമം സെലക്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. അവർ വന്നാൽ കുറെ കാലം അവിടെ ഇരിക്കും, കാരണം സുഖസമൃദ്ധമായ ജീവിതം, ആത്മീയത പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വലിയ താല്പര്യമില്ലാത്തവരാണെങ്കിലും കുറെ പേര് വന്നിരിക്കും. ഈ 100-ഉം 250-ഉം 300-ഉം വർഷത്തെ പാരമ്പര്യം മാത്രമുള്ള ഭൗതിക സുഖസമൃദ്ധിയിൽ ജീവിച്ച് വിലസുന്ന രാഷ്ട്രങ്ങളിൽ ശാശ്വത സത്യത്തിൻ്റെ നീരുറവകളാണ് ഭാരതീയ സങ്കല്പം, ഭാരതീയ ആചാരങ്ങൾ, ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ, ഭാരതീയ ശാസ്ത്രതത്വങ്ങൾ. അവയിലെല്ലാം ആധുനിക വിളക്കിൻ്റെ പ്രകാശം കൊണ്ട് ഉജ്ജ്വലമാക്കാവുന്ന അത്യന്താധുനിക ശാസ്ത്രമുണ്ട്. ഭാരതത്തിലെ ഈശ്വര സങ്കല്പം തുടങ്ങുന്നത് തന്നെ അത്യുജ്വലമായ ഫിസിക്സിൽ നിന്നാണ്. എന്താ ഭാരതീയരുടെ ഈശ്വര സങ്കല്പത്തിൻ്റെ ആണിക്കല്ല്? മഹാവാക്യോപനിഷത്തുണ്ട്, അതുപോലെ തന്നെ മഹാനാരായണോപനിഷത്തുണ്ട്, അതുപോലെ മാണ്ഡൂക്യോപനിഷത്തുണ്ട്. എന്താ ഈശ്വരൻ? ഫിസിക്സുകാർ പറയുന്ന ഉത്തരം ഭാരതത്തിലെ ഈശ്വരനെ കുറിച്ച് ഋഷിവര്യന്മാര് പറഞ്ഞിരുന്നു, അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഷിതോസ്യ ജന്തോ, അണുക്കളിൽ വെച്ചേറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ചേറ്റവും മഹത്തായതിലും ആത്മാവിന്റെ രൂപത്തിൽ ജീവജാലങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ഭാരതീയ വീക്ഷണപ്രകാരം ഈശ്വര സങ്കല്പം. എത്ര ഉജ്ജ്വലമായ സങ്കല്പം! ഈശ്വരനെ കാണിച്ചു തരാമോ എന്ന് മക്കൾ നിങ്ങളോട് ചോദിച്ചാൽ പറയുക, ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ പറയുക, അവരോട് പറയുക അണോരണീയാൻ ആറ്റം കണ്ടിട്ടുണ്ടോ? നടുക്കൊരു ന്യൂക്ലിയസ്, ചുറ്റും ഇലക്ട്രോണുകൾ 2182 കിലോമീറ്റർ വേഗതയിൽ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു. ന്യൂക്ലിയസ് 3,200,000 പ്രാവശ്യം സ്പിൻ ചെയ്യുന്നു. ആ ആറ്റം നിങ്ങളുടെ മക്കൾക്ക് ദൃഷ്ടിഗോചരമാണ്, കാരണം അവരെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു, ഉജ്ജ്വല വേഗതയിൽ കറങ്ങുന്നു. ടി വിയിൽ കാണിച്ചിട്ടുണ്ട്, ഇത്രയേ ചെയ്തിട്ടുള്ളൂ ടി വിയിലും ടെക്സ്റ്റ് ബുക്കിലും. ഇനി ഒരു ചോദ്യം മക്കളോട് ചോദിക്കുക, ഈ ഇലക്ട്രോൺ 2,182 കിലോമീറ്റർ വേഗതയിൽ കറങ്ങാൻ ആവശ്യമായ ശക്തി ആരാണ് ഇലക്ട്രോണിന് കൊടുത്തത്? 3,200,000 പ്രാവശ്യം സ്പിൻ ചെയ്യാൻ ന്യൂക്ലിയസിനോട് പറഞ്ഞത് ആരാണ്? ആ ആറ്റം അതിന് ഉത്തരം തരും, ഉജ്ജ്വലമായിട്ടൊരു ഉത്തരം ആ ആറ്റം തരും. എന്നിലുള്ള ചൈതന്യം, പ്രപഞ്ചത്തിന്റെ ചൈതന്യത്തിന്റെ അംശം, അതാണ് എന്നെ കറക്കുന്നത്. അതാണ് ഭാരതീയര് പറഞ്ഞ അണോരണീയാൻ. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവില്, അണുവിന് ഭാരതീയര് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഡാൽട്ടൺ പറഞ്ഞതിനേക്കാൾ മുൻപ് അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം, ഒരു ദ്രവ്യത്തിന്റെ മാറ്ററിന്റെ ഏറ്റവും ചെറിയ ഘടകം, അപകർഷ പര്യന്തം ദ്രവ്യം പരമാണു ഏവം, അതിനെയാണ് പരമാണു എന്ന് പറയുന്നത്. പതഞ്ജലി മഹർഷി പരമാണുവിന് ഒരു ഡെഫിനിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, പരമാണുരിതി പ്രോക്ത ജ്ഞാനീനാം ദൃഷ്ടിഗോചര. പരമാണു എന്ന് പറയുന്നത് ജ്ഞാനികൾക്ക്, സയന്റിസ്റ്റുമാർക്ക് മാത്രം അറിയാൻ സാധിക്കുന്ന ഒന്നാണ്. ആ പരമാണുവിനകത്ത് ഈശ്വര ചൈതന്യത്തെ കണ്ടവരാണ് ഭാരതീയര്. പരമാണു എന്ന സബ്ജക്റ്റ് ആധുനിക ഫിസിക്സിന്റെ സബ്ജക്റ്റാണ്. ഇതിന്റെ ഏറ്റവും അടുത്തുള്ള MG യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് പ്രൊഫസർ ഉണ്ട്, അവരോട് ചെന്നൊന്ന് ചോദിക്കുക, ഫിസിക്സ് ഇത്രയും വളർന്നില്ലേ, ഈ ഇലക്ട്രോൺ എന്താ ഇത്രയും കൃത്യം വേഗതയിൽ കറങ്ങുന്നത്? ആര് പറഞ്ഞിട്ടാ അത് അങ്ങനെ കറങ്ങുന്നത്? ഫിസിക്സിലെ പ്രൊഫസർ പറയും, അതൊക്കെ പ്രകൃതി നിയമമാണ്. ഈ പ്രകൃതി ഈ നിയമം ഉണ്ടാക്കിയത് എവിടെ നിന്ന്? പാർലമെന്റിൽ വെച്ചുണ്ടാക്കിയതാണോ നിയമസഭയിൽ വെച്ചുണ്ടാക്കിയതാണോ? രണ്ടുമല്ല. പ്രപഞ്ച പുരുഷനും പ്രകൃതി ദേവിയും എന്ന് പറയുന്ന നന്ദം ന മദ്യം ന പുനസ്തവാദ്യം എന്ന് ഭഗവത്ഗീതയിലെ വിശ്വരൂപ യോഗത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠദശാംകുലം. ആ പ്രപഞ്ച പുരുഷൻ ചൈതന്യം കൊടുത്തതാണ് ഈ ആറ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഈ എനർജി എന്ന് ഒരു ഫിസിക്സിലെ പ്രൊഫസർക്ക് പറയാം. അതല്ലെങ്കിൽ ഭാരതത്തിൽ ജനിച്ച ഋഷിവര്യന് പറയാം. ഈ രണ്ടും അവകാശപ്പെട്ടത് ഭാരതത്തിലെ ഹിന്ദുക്കൾക്കാണ്. ഒരു കാരണവശാലും മുകളിലേക്ക് നോക്കി ആകാശത്തിലുള്ള ഈശ്വരനെ കോണിപ്പടി വഴി താഴ്ത്തേക്ക് കൊണ്ടുവരാൻ ഹിന്ദു പറഞ്ഞിട്ടില്ല. അണോരണിയാൻ എന്ന ആറ്റത്തിലുള്ളതുപോലെ മഹതോ മഹീയാൻ, മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായതിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ഭാരതീയരുടെ വീക്ഷണപ്രകാരം ഉജ്ജ്വലമായ ചൈതന്യം എന്നവർ പറയുന്നു. മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായതില് ഈ ഭൂമി 1,640 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കറങ്ങുന്നു. ഈ സോളാർ സിസ്റ്റം 69,500 കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്നു. ഈ സോളാർ സിസ്റ്റം ഉള്ള മിൽക്കി വേ ഗാലക്സി 72,00,000 കിലോമീറ്റർ വേഗതയിൽ കിഴക്കോട്ട് പ്രയാണം ചെയ്യുന്നു. ഒരു മിനിറ്റ് കസേരയിൽ ഇരുന്ന് ഈ ഗാലക്സിയോട് ചോദിക്കുക, ഭൂമിക്ക് കറങ്ങാനുള്ള ഊർജം തന്നത് ആരാണ്? ഈ സോളാർ സിസ്റ്റത്തിനെ കിഴക്കോട്ട് നയിക്കുന്ന ചൈതന്യത്തിന് ആധാരഭൂതമായ ഊർജം തന്നത് ആരാണ്? ഒറ്റ വാക്കായിരിക്കും ഉത്തരം: ഹിന്ദുവിൻ്റെ ഈശ്വരൻ. കാരണം അവിടെയാണ് ഈശ്വരനെ കാണാൻ ഹിന്ദുവിന് സാധിച്ചത്. അത്യുജ്വലമായ ചൈതന്യം, ഇത് രണ്ടും ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്നു. നാസയിലെ സുപ്രസിദ്ധമായ അമേരിക്കൻ ലാബറട്ടറിയാണ് നാസ. നാസയിലെ ശാസ്ത്രജ്ഞന്മാര് സ്വബോധമുള്ള പ്രപഞ്ചം എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് സ്വബോധമുണ്ട്, കോൺഷ്യസ്നെസ് ഉണ്ട്, സെൽഫ് അവയർനെസ് ഉണ്ട്. അതിനകത്ത് സെൽഫ് അവയർനെസ് കൊടുത്തതാരാ, സ്വബോധം കൊടുത്തതാരാണ്? ഉത്തരം പറയാൻ സാധിച്ചത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാർക്കായിരുന്നു. ഭാരതത്തിലെ ഋഷിവര്യന്മാര് താത്വിക മണ്ഡലത്തിലൂടെ സഹസ്രാബ്ദങ്ങളായി പറഞ്ഞു എത്തിയ ബിന്ദുവിലാണ് 21-ാം സഹസ്രാബ്ദത്തിലേക്ക് കടക്കുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാർ ചെന്ന് എത്തി നിൽക്കുന്നത്. ഹിന്ദുവിൻ്റെ ഈശ്വരൻ ശാസ്ത്ര സത്യമാണ്. അതുകൊണ്ടാണ് ചില പുരാതനമായ ഒരു ധർമ്മം നിത്യനൂതനമായി ഇന്നും പരിലസിക്കുന്നത്. എന്നിട്ട് മൂന്നാമത്തൊരു വരിയുണ്ട്: അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഷിതോസ്യ ജന്തോ. ആത്മാവിൻ്റെ രൂപത്തിൽ ജീവജാലങ്ങളിൽ വർത്തിക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ഈശ്വരൻ. യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തില് ജീവാത്മാവുള്ള സർവജീവജാലങ്ങളുടെയും ശരീരത്തില് പ്രവർത്തിക്കുന്ന ചൈതന്യത്തെ ഈശ്വരനായി കണ്ടവര് ഭാരതീയരായിരുന്നു. ചിലപ്പോൾ തോന്നാറുണ്ട്, കേരളത്തില് എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ ചിലർക്ക് ഉറപ്പാ അവര് ഡോക്ടറായി, ഇനി ട്രീറ്റ്മെന്റ് തുടങ്ങാം. എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സാകണമെങ്കിൽ അത്രയും ടഫാണ്. അത് ഞാൻ പാസ്സായി, ബയോളജി പഠിച്ചു, മനുഷ്യ ശരീരം മുഴുവൻ പഠിച്ചു, ഞാൻ ഡോക്ടറുടെ ഗേറ്റിൽ നിൽക്കുകയാണ്. എൻട്രൻസ് കഴിഞ്ഞ് MBBSലേക്ക് കടക്കും. ഒന്നാമത്തെ വർഷം ഒരു അല്പസ്വല്പം റാഗിങ്, രണ്ടാമത്തെ വർഷം കുറച്ച് പഠിക്കും, മൂന്നും നാലും അഞ്ചും വർഷം കഴിഞ്ഞ് ഹൗസ് സർജൻ്റായി ഉജ്ജ്വലമായ ഒരു MBBSകാരനാവും. ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പരസ്പരം അടിപിടിക്കും. അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഏതാണ്ട് MBBSകാരനായി പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ ടെമ്പറേച്ചർ 34 ഡിഗ്രി ആയതുകൊണ്ട് മാത്രം ടൈ കെട്ടില്ല, ഇല്ലായിരുന്നെങ്കിൽ ടൈ കെട്ടുമായിരുന്നു. ഏത് രോഗത്തിനും ഇമ്മീഡിയറ്റ് ചികിത്സയുണ്ട്. MBBS പഠിച്ച പുതിയ ഡോക്ടറുടെ അടുത്ത് പോവുക, നിങ്ങളുടെ അസുഖം എന്താണെന്ന് പറയുക, അദ്ദേഹം ഉടനെ പറയും ടെറാമൈസിൻ, ടെട്രോമൈസിൻ, ക്ലോറോമൈസിൻ, അവസാനിക്കുന്നതൊക്കെ എൻ്റെ പാപം, ഇതിൽ ഓരോ മരുന്നും കൊടുക്കുക. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഒരൊറ്റ കോഴ്സ്, അതെത്രയാ? 30 എണ്ണം. അത് കഴിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്നെ ദേഷ്യപ്പെടും, ഡോക്ടറെ അത് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? കഴിച്ചില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിലും തൻ്റെ അസുഖം മാറും. അപ്പോൾ എത്ര ദിവസം കൊണ്ട് അസുഖം മാറും? 2 ആഴ്ച കൊണ്ട് മാറും ഇതും കഴിച്ചാൽ. കഴിച്ചില്ലെങ്കിലോ 14 ദിവസം കൊണ്ട് മാറും. അപ്പം രണ്ടായാലും ഒന്ന് തന്നെയാ ഗതി. MBBS പഠിച്ചവൻ മനുഷ്യ ശരീരത്തെ സകലതും അറിയാമെന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കും. ഒരു എൻട്രൻസ് കൂടി കഴിഞ്ഞ് MD കടന്നാൽ അദ്ദേഹം പറയും ഞാനൊരു 3 ഗുളിക എഴുതി തരാം, അത് കഴിക്കുക, ഭേദമായില്ല എങ്കിൽ 4 ദിവസം കഴിഞ്ഞ് ഇവിടെ വരിക. അതെന്താ സർ, ഭേദമാവുമെന്ന് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ടാണല്ലോ 4 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞത്. അങ്ങനെ 4 ദിവസം കൊണ്ട് വരുമ്പോൾ വിശ്വാസം അത്ര ഉറപ്പിച്ചില്ല. അടുത്തത് MBBSഉം MDയും കഴിഞ്ഞ് MRCPയോ FRCSഒ കഴിഞ്ഞാൽ ഒരു രോഗി വന്നാൽ
അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കും. എന്നിട്ട് പറയും, സാധിക്കുമെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കുറച്ച് സൂര്യ നമസ്കാരം ചെയ്യുക, പഴവങ്ങാടി ഗണപതി കോവില് പോവാ, കൊട്ടാരക്കരയെന്നാണെങ്കിൽ കൊട്ടാരക്കര ഗണപതി കോവില് പോവാ, മുസ്ലിം ആണെങ്കിൽ ഒന്ന് പള്ളിയിൽ പോവാ, അതല്ല ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ ചർച്ചിൽ പോവാ, എന്നിട്ട് പ്രാർത്ഥിക്കുക. അതെന്തിനാത്? മരുന്ന് കഴിച്ചാൽ പോരെ? മരുന്ന് കഴിച്ചാൽ മതിയെങ്കിലും ശരീരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് വെറുതെ പെസ്റ്റിസൈഡ് കൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന മാതിരി കെമിക്കൽ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയതല്ല. അതിനകത്ത് അതിനപ്പുറമുള്ള പലതുമുണ്ട്. നിങ്ങൾക്കറിയാമോ, ലോകത്തില് ഒരു സ്കോട്ട്ലാൻഡുകാരൻ, അയാൾ ഉപവാസം ഇരുന്നു, വെള്ളം മാത്രം കഴിച്ച് ഭക്ഷണം കഴിക്കാതെ ഇംഗ്ലണ്ടിനെതിരെ ഒരു സത്യാഗ്രഹം, 69 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചു. ഒരു ജൈന സന്യാസി കർണാടകത്തിൽ ബാംഗ്ലൂര് ഉപവാസം ഇരുന്നു, ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കഴിച്ച്, ആധുനിക ശാസ്ത്രപ്രകാരം ഭക്ഷണം കഴിക്കാതെ വെള്ളം ഒരു ഗ്ലാസോ രണ്ട് ഗ്ലാസോ മാത്രം കുടിച്ച് ഉപവാസം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജീവിക്കാൻ സാധിക്കുന്ന സമയ കാലഘട്ടം, ലോക റെക്കോർഡ് 69 ദിവസമാണ്, സാധാരണ 63 ദിവസം. 69 ദിവസം കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ മരിച്ചു പോകും, ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചത്തുപോകും. ഇത് രണ്ടും കഴിഞ്ഞ് ഈ ജൈന സന്യാസി ബാംഗ്ലൂര് 400 ദിവസം ഉപവാസം ഇരുന്നു. 400 ദിവസം കഴിയുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി, കർണാടകത്തിനെ കൊളവാക്കിയ ആളാണ്, JH പട്ടേല് നാരങ്ങാവെള്ളം കൊടുത്ത് ജൈന മഹർഷിയുടെ ഉപവാസം അവസാനിപ്പിച്ചു. ഡോക്ടർമാര് നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി പ്രകാശാനന്ദ സ്വാമിയെ കുറിച്ച് പറഞ്ഞില്ലേ, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിരാഹാരം അങ്ങേരിയിരുന്നത് എങ്ങനെയാണെന്ന് വീട്ടിലിരുന്ന് എനിക്കറിയാന്ന്. അങ്ങനെ പറഞ്ഞതുപോലെയല്ല ഇരുന്നത്, അത് സ്വയം വിശ്വാസം ഇല്ലായ്മയാ. 400 ദിവസവും ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടും അങ്ങേരും മരിച്ചില്ല. അവിടെ 69 ദിവസം കഴിഞ്ഞ് മരിച്ചു, ഇവിടെ 400 ദിവസം കഴിഞ്ഞ് മരിച്ചില്ല. കാരണം ഇവിടെ ഉപവാസം ഇരുന്നത് ആത്മീയ ശക്തി കൊണ്ടാണ്, ആരെയും പ്രതിരോധിച്ചിട്ടല്ല, ആരോടും പ്രതിഷേധ സൂചകമായിട്ടല്ല, നിറഞ്ഞ മനസ്സ്, നിറഞ്ഞ ചാരിതാർത്ഥ്യം, സംതൃപ്തി, കർമ്മധർമ്മ ബന്ധത്തിൽ ഉപവാസം ഇരുന്നു. മനുഷ്യ ശരീരം ആധുനിക ശാസ്ത്രത്തിന്റെ അനാലിസിസിന് വിധേയമാകുമായിരുന്നു എങ്കിൽ സ്കോട്ട്ലാൻഡുകാരൻ 69 ദിവസം കൊണ്ട് മരിക്കരുതായിരുന്നു. അദ്ദേഹം ഇനിയും ജീവിക്കണമായിരുന്നു. കാരണം ശരീരം വെറും മെറ്റീരിയൽ അല്ല, സംതിങ് ബിയോണ്ട് ദാറ്റ്. അത് കണ്ടെത്തിയവർ ഭാരതീയരാണ്. അതുകൊണ്ടാണ് ആത്മാഗുഹായാം നിഹതോസ്യ ജന്തോ, ആത്മാവിന്റെ രൂപത്തിൽ ജീവജാലങ്ങളിൽ വർത്തിക്കുന്ന ചൈതന്യമേതാണോ, ഏക ഏവഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകതാ ബഹുതാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത് ഏക ഏവ ഹി ഭൂതാത്മാ. പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഭൂതേ ഭൂതേ വ്യവസ്ഥിത, ഓരോ ജീവജാലത്തിലും അത് വർത്തിക്കുന്നു. ഏകതാ ബഹുതാ ചൈവ, ചിലരതിനെ ഒന്നാണെന്ന് പറയും, ചിലരതിനെ ബഹുതാ പലതാണെന്ന് പറയും. ദൃശ്യതേ ജലചന്ദ്രവത്, ചന്ദ്രൻ ആകാശത്തിൽ ഒന്നാണെങ്കിലും പമ്പയാറിൽ നോക്കിയാൽ ചന്ദ്രനെ കാണാം, കയ്യിൽ ഒരു കപ്പ് ചായ എടുത്ത് അതിൽ നോക്കിയാൽ ചന്ദ്രനെ കാണാം, ഒരു ചിരട്ടയിൽ വെള്ളമെടുത്ത് നോക്കിയാൽ കാണാം, കിണറ്റിലെ വെള്ളത്തിൽ കാണാം, കുളത്തിലെ വെള്ളത്തിൽ കാണാം, റോട്ടിലെ ചെളിവെള്ളത്തിൽ ചന്ദ്രനെ കാണാം. ചന്ദ്രൻ ഒന്ന് സർവജീവജാലങ്ങളിലും, അതിന്റെ ബഹിസ്ഫുരണം റിഫ്ലക്ഷൻ അതാണ് നമുക്ക് കാണുന്നത് എന്ന് പറഞ്ഞ ആ ജീവാത്മാവാണ് എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കുന്നത്. ഈ പ്രഭാഷണം ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് 72 പ്രാവശ്യം കൃത്യം അടിക്കാൻ ആരാണ് പറഞ്ഞത് എന്ന് ശരീരത്തോട് ചോദിക്കുക. ശരീരം പറയും, തന്നെത്താനെ ശരീരം മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ആരാ തന്നെത്താനെ ശരീരത്തോട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് തോന്നിയാൽ അത് കുടിക്കണമെന്ന് ശരീരം പറയും. അല്പം ഉപ്പ് കൂടുതൽ കഴിച്ചാൽ குறச்சு கழிஞ்சால் சரீரம் நீங்களோடு பரையும் ட்ரிங்க் எ கிளாஸ் ஓஃப் வாட்டர் கம்பல்சரி. எந்த இது உண்டாயது? விகாரம் என்னால் எந்த, விசாரம் என்னால் எந்த? ஒரு முல்லைப்பூ இதுலே போயால் வாசன வரான பிரக்யத்தில் நடக்கிறது எந்த கொண்டு? ராகிலே கழிச்ச இடலி கிருத்தியமாக டைஜஸ்ட் செய்து அதில கார்போஹைட்ரேட்டும் ஃபாட்டும் புரோட்டீனும் டிப்ளீட் செய்து குளூக்கோஸ் ஆகி மாறி புரோட்டீன் போலிபெப்டைடும் பெப்டைடும் அமினோ ஆசிடும் ஆகி மாறி கிருத்தியம் அது சரீரம் வலிச்செடுத்து அது சரீரத்தில் வியாபிச்சு உஜ்ஜலமாக பிரவர்த்திச்சு வீட்டில் நின்றி பம்பாதீரத்து நடக்கிற ஹிந்து மத கன்வென்ஷனிலேக்கு நீங்களே நடத்தி கொண்டு வந்த ஊர்ஜம் உண்டாக்கிய ஃபுட் ஊர்ஜமாக்கி மாறான் பாகத்தினுள்ள பிரக்ய சரீரத்தினகத்து நடத்தியப்போ ஈ சரீரத்தின் உடமஸ்தன் பண்ணிருந்தோ சரீரத்தோடு டைஜஸ்ட் செய்யது இங்கேயாணுன்னு நீங்கள் ஆரம் பண்ணிட்டு இல்ல. நீங்கள்க்கது அறிஞ்சு போலும் கூட உச்சக்கு கழிச்ச பட்சம் எந்தாணுன்னு சோதிச்சால் ஓர்மிக்கணும், ஒன்று புறகோட்டு ஆலோசிக்கணும் எந்த கழிச்சதுன்னு. பட்சே சரீரத்தின் ஓர்மையுண்டு, சரீரம் கிருத்தியமாக பிரவர்த்திக்கும். சூடுள்ள முறிலேக்கு போயால் வியர்க்கும், தணுப்புள்ள முறிலேக்கு போயால் விறக்கும். சரீரத்தை வியர்க்கருத்து எதுபொன்று பிடிச்சு நிறுத்த, சரீரம் அனுசரிக்கல. விறக்கருது எதுபு கடிச்சு பிடிச்சு நிற்க, சரீரம் விறக்கும். ஆருட ஆஜ்ஞானுசரிச்ச இதினகத்தொரு சைதன்யம் உண்டு. ஆ சைதன்யம் நீங்களில் பிரவர்த்திக்கோ. ராத்திரி உறங்கிக்கொண்டி இருக்கிற சமயத்து நீங்களே இட்ட இடத்தோட்டும் வலத்தோட்டும் உருட்டே, அது நீங்களோட இஷ்டப்பிரகாரம் உருளாணோ? அல்ல. ஒரு கொச்சு குட்டியை நிலத்து கிடத்தியால் ராகில எழுந்தேற்று நோக்குபோ அது உருண்டு 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 அது சிலப்போ அடுக்களையில் உண்டாகும். குட்டியை விழிச்சு சோதிக்கா நோட ஆரா உருளான் பண்ணது? எம்எல்ஏ பண்ணோ, எம்பி பண்ணோ, முக்கியமந்திரி பண்ணோ? அது உருளேண்டது ஆவசியமான ஆருடே? பிரகதியுடைய. உருண்டில்லெங்கில் 2 கிராம் கால்சியம் ஆ குட்டியுடைய சரீரத்தில் உள்ள எல்லில் திவசவும் டெப்போசிட்டு செய்யும். ஆ 2 கிராம் டெப்போசிட்டு செய்யுனது ஜோயிண்டுகளிலானில் ராகில குட்டி எழுந்தேக்கோ ஸ்ட்ரெயிட் ஆயிட்டு ரிஜிட். பட்சே கால்சியம் டெப்போசிட்டு செய்து கொண்டிருக்கோ தே குட்டியை உருட்டிக்கொண்டிருக்கும் பிரகதி. ஓயில் கொடுக்கிற வீல் கண்டிப்போ, இத்திரி ஓயில் ஒழிச்சு வீலொன்று கறக்கும், பின்னே ஓயில் ஒழிச்சு வீலொன்று கறக்கும். இது தான் ஆ கொச்சு குட்டியுடைய சரீரத்தில் பிரகதி செய்யுனது. செய்யிக்கிறது ஆத்மாவிலூட சைதன்யத்திலூட, கண்ணினை பிரவர்த்திப்பிக்கிறது, காதினை பிரவர்த்திப்பிக்கிறது. ஏனச்சூம்ஷி பசியதி, கண்ணு கொண்டு காண சாதிக்காத்த ஈஸ்வர சைதன்யம். ஏனச்சூம்ஷி பசியதி, கண்ணினை காணிப்பிக்கிற சைதன்யம். ததேவ பிரம்மத்வம் வித்தி, அது தன்னையான பிரம்மச்சைதன்யம் என்று மனசிலக்க. நயிதம், அது மாத்திரமல்ல, ததீதம் என்னால் அதுமான உபாசதே. கண்ணு கொண்டு காண சாதிக்காத்த ஒரு சைதன்யம், கண்ணினை காணிப்பிக்கிற சைதன்யம், அது ஏதாணோ அதுதான் பிரம்மச்சைதன்யம் என்று மனசிலக்கான் பண்ண பியூர் பயோ கெமிஸ்ட்ரிலூட ஈஸ்வரனை நிர்வச்சது பாரதீயரான. செவி கொண்டு கேட்கான் சாத்தியமல்ல. ஏன ஸ்ரோத்ரமிதம் ஸ்ருதம், செவியை கேள்விக்கிற சைதன்யம் ஏதாணோ அதுதான் பிரம்மச்சைதன்யம். யத் மனசா நமனுதே, மனசு கொண்டு மனநம் செய்ய சாத்தியமல்ல. ஏனாஹுர் மனோமதம், மனசினை மனநம் செய்யிப்பிக்கிற சைதன்யம் ஏதாணோ அதுதான் பிரம்மச்சைதன்யம் என்ன பாரதீயர் பயோ கெமிஸ்ட்ரியுடைய அவசானத்தை பிந்துவிலான நிற்கிறது. ஸ்ரீகிருஷ்ணன் தெர்மோடைனாமிக்ஸ் பண்ணிட்டு நாசதோ வித்யதே பாவோ நாபாவோ வித்யதே சதா. வாட் எவர் இஸ் எக்ஸிஸ்டிங் இன் த நேச்சர் ஐதர் எனர்ஜி ஓர் மேட்டர். எனர்ஜி கேன் நீதர் பி கிரியேட்டட் நோர் பி டிஸ்ட்ராய்ட். நாசதோ வித்யதே பாவோ நாபாவோ வித்யதே சதா. உபயோ ரவி திருஷ்டோ நஸ்தனையோ தத்துவதர்ஷிபிகி. இது அறியாவுனவரான சயின்டிஸ்டுமார் எந்த பண்ணது? ஸ்ரீகிருஷ்ணனா 5140 years back. அது பண்ணது ஸ்ரீகிருஷ்ணன். ஈஷாவாசி உபனிஷத்தில் എനർജിയെ കുറിച്ച് ബ്രഹ്മത്തെ കുറിച്ച് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം ഒരു ഡെഫിനിഷൻ ഒരു ഫിസിക്സുകാരനും കൊടുക്കാൻ സാധ്യമല്ല. തദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തദ് സർവസ്യാസ്യ ബാഹ്യത. ഉജ്ജ്വലമായൊരു വരി. തദേജതി അത് ചലിക്കുന്നില്ല, തന്നൈജതി അത് ചലിക്കാതിരിക്കുന്നില്ല, തദ്ദൂരേ അതങ്ങ് അകലത്തിലുണ്ട്, തദ്വന്തികേ അത് നിങ്ങളുടെ അടുത്തുണ്ട്, തത് അന്തരസ്യ സർവസ്യ അതെല്ലാവരുടെയും അകത്തുണ്ട്, തത് സർവസ്യാസ്യ ബാഹ്യത എല്ലാവരുടെയും പുറത്തുണ്ട്. ഇത് എനർജി അല്ലാതെ ബ്രഹ്മചൈതന്യമല്ലാതെ മറ്റെന്താ? ഭാരതീയര് പറഞ്ഞിരിക്കുന്ന ആ സിദ്ധാന്തം ജീവജാലങ്ങളില് അനുനിമിഷം നമുക്ക് കാണാൻ സാധിക്കും. സത്യം അതാണ്. നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ ചുവട്ടിലെ ഒരു പുൽക്കൊടി എടുക്കുക, അതിനകത്തെ ഒരു സെല്ലിനകത്ത് 680 തരത്തിലുള്ള എൻസൈമുകൾ പ്രകൃതിയിലെ കാർബൺ ഡയോക്സൈഡിൽ നിന്നും ഓക്സിജനിൽ നിന്നും വാട്ടർ മോളിക്യൂളിൽ നിന്നും സിന്തസൈസ് ചെയ്ത് ആ സെല്ലിനകത്ത് വെച്ച മഹാശക്തിയാണ് ഹിന്ദുവിൻ്റെ ഈശ്വരനെങ്കിൽ ഇതിനപ്പുറം ഒരു ഈശ്വരന് ഡെഫിനിഷൻ ഉണ്ടോ? അതാ അതുകൊണ്ടാണ് ചിര പുരാതനമായൊരു സംസ്കാരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോട്ട് ലെസ് ദാൻ 10,000 ഇയേഴ്സ് ഇന്നും ഭാരതത്തില് അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭാരതീയന്റെ ഈശ്വര സങ്കല്പം അതിൻ്റെ ആണിക്കല്ല്, ബ്രഹ്മസങ്കല്പമാണ്. സർവ ചൈതന്യത്തിൻ്റെയും ആണിക്കല്ലാണ് ഭാരതത്തില് ബ്രഹ്മസങ്കല്പം എന്ന് പറയുന്നത്. പരബ്രഹ്മം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും കൂടി നോക്കുക, അതിനെ ചലിപ്പിക്കുന്ന ചൈതന്യം പരബ്രഹ്മ ചൈതന്യം. അത് തന്നെ ഒരംശം എൻ്റെ ശരീരത്തിലുള്ളത് കൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ഞാൻ പറയും. അപ്പോൾ ഒരു സംശയം വരും. പലരും പറയാറുണ്ട് ബ്രഹ്മമാണ് ബ്രഹ്മമാണെന്ന്. അപ്പൊ രണ്ടു തരം ബ്രഹ്മമുണ്ടോ? സഗുണ ബ്രഹ്മം, നിർഗുണ ബ്രഹ്മം. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ വളരെ രസമാണത്. സഗുണ ബ്രഹ്മം യൂസ്ഫുൾ ബ്രഹ്മം, നിർഗുണ ബ്രഹ്മം യൂസ്ലെസ് ബ്രഹ്മം. ഇതെങ്ങനെയാണോ ബ്രഹ്മത്തിന് സഗുണ ബ്രഹ്മവും നിർഗുണ ബ്രഹ്മവും ഡെഫിനിഷൻ വരുന്നത്? വളരെ എളുപ്പമാണ് ഡിഫൈൻ ചെയ്യാൻ. ഭാരതത്തിൽ മാത്രമേ അത് സാധിക്കൂ. സയന്റിസ്റ്റിനെ ഉപയോഗിച്ചാൽ ഡിഫൈൻ ചെയ്യാം. രണ്ടും പരസ്പരം പൂരകമാണ്. സഗുണ ബ്രഹ്മവും നിർഗുണ ബ്രഹ്മവും കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അത് ഞാൻ സമ്മതിക്കില്ല. സഗുണം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് നിർഗുണം. അത് ശരിയാണല്ലോ. സഗുണം ഇൻറ്റു ഇസ് ഈക്വൽ ടു നിർഗുണം. അത് ശരിയാ. അപ്പർ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ലോവർ, ലോവർ എന്നതിന്റെ ഓപ്പോസിറ്റ് അപ്പർ. സഗുണത്തിന്റെ ഓപ്പോസിറ്റ് നിർഗുണം. സഗുണ ബ്രഹ്മത്തിന്റെ ഓപ്പോസിറ്റ് നിർഗുണ ബ്രഹ്മമല്ല. കാരണം അപ്പർ പ്രൈമറിയുടെ ഓപ്പോസിറ്റ് ലോവർ പ്രൈമറിയാണോ? അപ്പർ പ്രൈമറിയിൽ പഠിപ്പിച്ചതിന്റെ എല്ലാം വിപരീതമാണോ ലോവർ പ്രൈമറിയിൽ പഠിപ്പിക്കുക? അപ്പറിന്റെ ഓപ്പോസിറ്റ് ലോവറാണ്. അപ്പർ പ്രൈമറിയുടെ ഓപ്പോസിറ്റ് ലോവർ പ്രൈമറി അല്ല, ലോവർ പ്രൈമറിയുടെ കോംപ്ലിമെന്ററിയാണ് അപ്പർ പ്രൈമറി എന്നുള്ളത് പോലെ നിർഗുണ ബ്രഹ്മവും സഗുണ ബ്രഹ്മവും കോംപ്ലിമെന്ററിയാണ്. എങ്ങനെ പറയാൻ സാധിക്കും? 1,640 കിലോമീറ്റർ വേഗത്തിൽ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ സഗുണത്വം ഉണ്ടായിട്ടും ഈ പ്രഭാഷണം കേൾക്കുന്ന ആരും അനങ്ങുന്നില്ല, ഒരാളും താഴെ വീഴുന്നില്ല. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ 70 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ബസ്സിലിരുന്നാൽ 70 കിലോമീറ്റർ ആയാൽ ഓരോരുത്തർ വിറയ്ക്കാൻ തുടങ്ങും. 80 കിലോമീറ്റർ ആയാൽ ഒന്ന് രണ്ട് പേര് അവിടെ ഇരുന്ന് വിളിച്ചു പറയും, ഡ്രൈവർ സാറേ ശ്വാസഗുളിക വാങ്ങിക്കാനൊന്നും പോവണ്ട, വലിയ ധൃതി പിടിക്കണ്ട. 90 കിലോമീറ്റർ ആയാൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പോയി ഡ്രൈവറോട് പറയും, എന്തിനാ ചാവാൻ പോകുന്ന, ഞങ്ങൾക്ക് വീട്ടിലെത്തണം, ഭാര്യ മക്കളും കൊച്ചു കുഞ്ഞുങ്ങളും ഉള്ളതാ. അതായത് 90 കിലോമീറ്റർ പോയപ്പോ വിറയ്ക്കാൻ തുടങ്ങി. ഞാനും നിങ്ങളും ഇപ്പൊ കറങ്ങുന്നത് എത്ര സ്പീഡിലാണെന്ന് അറിയാമോ? 1,640 കിലോമീറ്റർ പെർ അവർ ഭൂമിയില്, 69,500 കിലോമീറ്റർ പെർ വേഗതയിൽ കിഴക്കോട്ട്. അത് രണ്ടും കൂടി ചേർത്ത 700,000 കിലോമീറ്റർ വേഗതയിൽ വേറെ ഏതോ ഡയറക്ഷനിൽ, എന്നിട്ടും ഒറ്റയാൾ വീഴുന്നില്ല. കാരണം സഗുണത്വം ഉള്ളപ്പോൾ തന്നെ നിർഗുണത്വവും കാണാൻ സാധിക്കും. ஒரு லட்டு கையில் எடுக்க என்ட்டு சரிக்கு நோக்க எந்த லட்டு லட்டு உண்டாக்கிக்கிற ஒரு கெமிஸ்ட்ரிக்காரன் உண்டில் வரான் பரைய ஈ லட்டுன்னு எந்த லட்டு கார்பனிண்டையும் ஹைட்ரஜன் ஓக்ஸிஜன் நைட்ரஜன் மாற்றங்களான இது சேர்த்தா லட்டு உண்டாக்கி அப்ப கார்பனிண்ட் ஆட்டம் பண்ணால் நடுக்கு ஒரு நியூக்ளியஸ் உண்டு ஆறு எலக்ட்ரோன்கள் புறத்துண்டு எலக்ட்ரோன்கள் எந்த செய்யுது பயங்கர ஸ்பீடில் கறங்கி கொண்டிருக்கான நியூக்ளியஸ் பயங்கர ஸ்பீடில் ஸ்பின் செய்யொண்டிருக்கான லட்டு அனங்காது எந்த கையில் இருக்க எந்த லட்டு கறங்காத்த அதினகத்தை ஆற்றங்கள் கறங்கி கொண்டிருக்கும்போது லட்டு கறங்கில்ல அது எந்த வாயிலேக்கு போகும்போது ஆற்றங்கள் கறங்குன வேகத எந்த சரீரத்தில் அனுபவப்படல காரணம் அதினகத்து சகுணத்துவம் உள்ளப்போ தே ஒரு நிர்குணத்துவும் உண்டு ஒரு கல் கையில் எடுத்தால் அதினகத்து சிலிக்க ஆன்ட் ஓக்ஸிஜன் ஆட்டம் நிரந்தரமாய்ட்டு கறங்கி கொண்டிருக்கும்போதும் அது நீங்கள் அறியில் அது கறங்குண்ட அதுகொண்டான சகுணபிரம்மவும் நிர்குணபிரம்மவும் சாஸ்திரீயமாய்ட்டு எதுபான் காரணம் சகுணபிரம்மம் என்பால் ஒரு பிரத்யேக பிரம்மம் நிர்குணபிரம்மம் பண்ணால் ரேஷன் ஷாப்பில் கிட்டு பிரம்மம் அல்ல உஜ்ஜலமாய்ட்டு பரையா ஈ பிரம்மச்சைதன்யத்தை முழுவதும் நிரத்தி ஈஸ்வர சங்கல்பத்தை முன்போட்டிட்டது ஆறாயிரவும் ஏழாயிரவும் வருஷங்களான அது மனசிலக்கான் சாதிக்காத்தவரை நம்மளில் பலரும் உண்டாகும் அது ரிஷிவரியன்மார்க்கு அறியம் ஆற்றத்தை குறிச்சொன்னும் அத்த பெட்ட மனசிலக்கான் பற்றினவரல்ல நம்ம காரணம் நமக்கு செக்ரட்டேரியட் நடையிலேக்கு போகணும் நிராஹார சத்யாகிரகம் இருக்கணும் இன்குலாப் சிந்தாபாத் விளிக்கணும் தொழிலாளி யூனியன் உண்டாகணும் சனியாழ்ச்ச ஸ்கூலிலேயும் கோளேஜிலேயும் போகாதிக்கணும் மட்டு திவசம் சமரம் செய்யணும் இவரக்கே எவடையா ஆற்றத்தின் பிரம்மச்சைதன்யத்தை காணான் போகிறது அதுகொண்டு ரிஷிவரியன்மார் முன்கூட்டி ஜாமியம் தந்திட்டு இது ஒன்றும் மனசிலக்கான் சமயமில்லாத்தவர்க்கு பிரபஞ்சத்தை நோக்க பிரபஞ்ச புருஷனே நோக்க விஸ்வதச்சக்ஷுருத விஸ்வதோ ஓ முகோ விஸ்வதோ பாஹுருத விஸ்வதஸ்பாத் தம் பாஹுப்யாம் தமாதி சம்பதத்ரயர் பிரபஞ்சம் முழுவதும் முகவும் பிரபஞ்சம் முழுவதும் கைகளும் பிரபஞ்சம் முழுவதும் காலிகளும் உள்ள ஒரு பிரபஞ்ச புருஷனுண்டு திவி சூரிய சஹசிரஸ்ய பவே யுகபதுத்தித ஆயிரக்கணக்கின் சூரியச்சந்திரன்மார் பிரகாசிக்கிற ஒரு பிரபஞ்சம் உண்டு நாந்தம் ந மத்யம் ந புனஸ்தவாதிம் தொடக்கவும் மத்தியவும் அவசானவும் இல்லாத ஒரு பிரபஞ்சம் உண்டு ஆ பிரபஞ்சத்திலேக்கு நோக்கான் வைகந்தேரம் அத்தாழம் கழிஞ்சு மேகங்கள் இல்லாத ஆகாசத்திலேக்கு நோக்கி ஒரு தலையிண வச்சு மகளிலேக்கு நோக்க லட்சாவதி பில்லியன்ஸ் ஆன்ட் பில்லியன்ஸ் ஆஃப் நட்சத்திரங்கள் ஓரொன்னும் பூமியே போலயோ பூமியுடைய லட்சம் இரட்டி வலிப்பமோ உள்ள நட்சத்திரங்கள் அது மூணு கேலக்ஸில உள்ளதா காணுனது நம்ம அங்கே ஒரு பில்லியன் கேலக்ஸி உண்டு நம்ம கேலக்ஸில மாத்திரம் ஒரு பில்லியன் நட்சத்திரங்கள் மூணு கேலக்ஸிகள் இன்னத்தை சாஸ்திரஜன்மார் கண்டிப்பா இனி இது கூடாது ஒரு பில்லியன் கேலக்ஸி உண்டு வெறதே கண்ணடச்சிருந்து ஆகாசத்தை நோக்கி ஈ பிரபஞ்சத்தை குறிச்சொன்னு சிந்திக்க ரெண்டு கையும் கூப்பி சாதாரண பரையாதிக்கல சாந்தாகாரம் புஜகசயனம் பத்மநாபம் சுரேஷம் விஸ்வாகாரம் ககனசதிருஷம் மேகவர்ணம் சுபாங்கம் ஆ விஸ்வாகாரத்திலுள்ள ஆ சைதன்யத்தை சூரியனையும் சந்திரனையும் கரெக்ட் அனுசரிச்சு நியமம் அனுசரிச்சு சலிப்பிக்கிற ஒரு சைதன்யம் ஓரோ கேலக்ஸியேயும் சைதன்யவத்தாக்குன சைதன்யம் ஓரோ பிளாக் ஹோளினேயும் அதி காலாவதி கழிஞ்சால் நசிப்பிக்கையும் புதிய புதிய நட்சத்திரங்களை ஜனிப்பிக்கையும் செய்யுன ஆ பிரபஞ்ச சைதன்யத்தை குறித்து நீங்கள் ஊகிச்சு சிந்திச்சு மனோமண்டலத்தில் கொண்டு வந்து விஸ்வரூபத்திலூட ஸ்ரீகிருஷ்ணன் செய்ததான ஸ்ரீகிருஷ்ணன் சயின்டிஃபிக்கலி பண்ணு திவ்யம் ததாமி தே சக்ஷு பசியமே யோகம் ஐஸ்வரம் அர்ஜுன ஈ ரெண்டு கண்ணுகள் சூப்பர் ஸ்பெஷாலிட்டி கண்ணட வச்சால் ஒன்றும் நினைக்கு என்னை காணும் சாத்தியல்ல என்னை காணணமெகில் திவ்யச்சுஸ் வேணும் ஆ திவ்யச்சுஸ் ஞான் நினைக்கு தராம் அது உபயோகிச்சு என்னை நோக்க அப்ப மனசிலக்காம் எந்த சைதன்யம் பிரபஞ்சத்தை முழுவதும் காணிச்சு அக்ஷரார்த்தத்தில் நாசாக்காரு அல்ல ஸ்பேஸ் சயன்டிஸ்டுமார் பிரபஞ்சத்தை குறித்து விவரிக்கிறதின் சான்ஸ்கிரிட் ட்ரான்ஸ்லேஷன் எவ்விட கிட்டுமென்று சோதிச்சால் பகவத் கீதையிலே விஸ்வாகாரம் விவரிக்கிற விஸ்வரூப தர்சன யோகாத்யாயத்தில் நோக்கியால் மனசிலக்காம். அது ஒன்று வாய்ச்சு நோக்க, ஒன்று இமாஜின் செய்து நோக்க, எத்த சைதன்யவத்தான ஹிந்துவிட் பிரபஞ்ச ரூபம் நிறஞ்சு நிற்கிற சைதன்யம் என்ன. பட்சே அது நமக்கு சாதிச்சில் வரியா, இது ஒன்றும் எனிக்கு சாதிக்கல. ஒன்னும் கூடி ரிஷிவரியன்மார் தாழ்த்தி, இனியும் ஞான் ஈஸ்வரனை தாழ்த்தாம் என்ட்டு பண்ணு. பாலாழி வசிக்கிற விஷ்ணுவினை சிந்திக்க பற்றுவோ? நீல நிறம் அனந்ததையுடைய லட்சணம் உள்ள ஒரு விஷ்ணு அனந்தத்த என் அதே வாக்கு கொண்டு விவரிக்கிற ஒரு சர்ப்பத்தின் புறத்து, அனந்தன் என் சர்ப்பத்தின் புறத்து விஸ்ரமிக்க ஒரு விஷ்ணு எந்தினா நீல நிறம் கொடுத்தது? அனந்தமாய ரெண்டெண்ணத்தின் மாத்தமே நீல நிறம் உள்ளு. அனந்தமாய ஆகாசத்தின் நிறம், அனந்தமாய ஜலாசயத்தின் நிறம், சாகரத்தின் நிறம், அது ரெண்டும் நீலையான. ஆ நீல நிறமான மகாவிஷ்ணுவின் கொடுத்தது. ஏதெங்கிலும் விதராஜ்யத்தேக்கு போயா நமக்கு காணான் சாதிக்கும், அமேரிக்கக்காரு வைட்டான, சைனாக்காரு எல்லோ ஆன, அதுபோல தான் சிலர் ரெட் உண்டு, சிலர் ப்ளாக் உண்டு. பட்சே ஒரு ராஜ்யத்திலும் ப்ளூ ஆள்க்காரு இல்ல, அது மகாவிஷ்ணு மாத்திரம். காரணம் அனந்ததையுடைய லட்சணம் சாந்தமாய் கிடக்கணும். அதி சுவட்டில் ஒரு சர்ப்பத்தினே கொண்டு வச்சு எத்தையோ டன்லப் பெட் கிட்டாவது பார்ட்டி ஸ்போன்சர் செய்யன் ஆறு வேணிலும் வரும். ஒரு டன்லப் பெட் வேண்ட, அது கிடக்கானல்ல அப்படி கிடக்கிறது. ஒரு சிறிய சிம்போளிக்காய்ட்டு ஒரு ரூபம் காணிக்க இன்ஃபினிட்டி என்ன இங்கிலீஷ் வாக்கிண்ட் சம்ஸ்கிருத ட்ரான்ஸ்லேஷன் அனந்தம். ஆ இன்ஃபினிட்டியை காணிக்க அனந்தம் எதினா சர்ப்பத்தினே எடுத்தது? சிம்பிளா காரியம், சர்ப்பத்தினை எடுக்க காரணம் மாதபூமிலும் மனோரமையிலும் சிலப்போ சாஸ்திரஜன்மார் புதிய கேலக்ஸி கண்டுபிடிச்சுன்னு பயும். எங்கனையா கேலக்ஸி ஆனிய அது கோயில் எழுதிக்கும். கோயில் எழுதிட்டுண்டெகி அது சுருண்டிட்டுண்டெகி அது கேலக்ஸியான. அங்கே பிரபஞ்சத்தை சிம்போளிக்காய்ட்டு ரெப்ரசன்ட் செய்ய ஒரு சர்ப்பத்தின் சுருண்டு சுருண்டி இருக்கிற ரெண்டே ரெண்டு ஜீவிகளே உள்ளு, ஒன்று சர்ப்பம், ரெண்டு எம்எல்ஏமார். ஆ சர்ப்பத்தின் புறத்து மகாவிஷ்ணு கிடக்க. ஆ சர்ப்பத்தின் லோகத்தில் எவட நோக்கியாலும் அஞ்சு தல, மூணு தல, நாலு தலையுள்ள ஜீவிகள் இல்ல. ஈ பார்ட்டிக்கு அஞ்சு தலையுண்டு. எந்தினா விஷ்ணு கிடக்கிற ஸ்தலத்து அஞ்சு தலையுள்ள சர்ப்பம் வந்தது? பிருத்வி, அப், தேஜ, வாயு, ஆகாசம், பஞ்சபூதம் கொண்டாண பிரபஞ்சம் முழுவதும் சிருஷ்டிச்சிருக்கிறது. எந்த பிருத்வியுடைய டெஃபனிஷன்? யத் கரம் சத் பிருத்வி, ஏதாணோ சோளிட் ஆயிட்டுள்ளது அது பிருத்வி. யத் திரவம் ச ஆப, ஏதாணோ லிக்விட் ஆயிட்டுள்ளது அது ஆப அல்ல ஜலம். அங்கே பஞ்சபூதம் அதுகொண்டு நிறஞ்சிருக்கிற பிரபஞ்சத்தின் ஆதாரமாக விஷ்ணு சைதன்யம் என்ன கோன்ஷியஸ்னஸ், செல்ஃப் அவயர்னஸ், அது பிரபஞ்சத்தின் ரூபமாக முன்பில் வச்சிருக்கிறது. தர்மாணி பிரதமான யஜுர்வேதத்திலே புருஷசூக்தத்திலே அவசான வரி, ஏது யஜ்ஞமானோ பிரபஞ்சத்தில் நடக்கிறது ஆ யஜ்ஞத்தின் ஆதாரபூதமாய விஷ்ணுவிட் ரூபமானது. இவட அடுத்தொராளுண்டு டாக்டர் கோஷி அபிரஹாம், யஜ்ஞேன யஜ்ஞமயஜந்த தேவா, பிரஜாபதி ஒரு யாகம் நடத்தி அது யேசு கிறிஸ்துவினையான. அது கழிஞ்சிட்டு அது அதி பிடிச்சு கெட்டி யேசு கிறிஸ்து பிரஜாபதி, அது கழிஞ்சிட்டு தேவன்மார் பிரஜாபதியை பிடிச்சு கெட்டி ஒரு யஜ்ஞம் நடத்தி யாகாக்னில் ஹோமிச்சு. பிரஜாபதியை தேவன்மார் முள்ளுகொண்டு கெட்டி காலொடியாது ரத்தம் புறத்து வராது, அது கழிஞ்சு இது மாம்சம் பட்சிச்சு சோர புறத்து வராது
ஒரு யஜ்ஞம் நடத்தி யாகாக்னி ஹோமிச்சு. இது பிரஜாபதி யாகமான, யேசுவினை குரிசிலேற்றிய யாகமான பரையணில்லே. BC 4275 எழுதிய ரிக்வேதத்திலே 10 மண்டலத்திலே ஈ வரி, அது எழுதி 4275 வர்ஷம் கழிஞ்சிட்டு யேசு தேவன் ஜனிச்சிட்டுண்டெங்கில் ஜனிச்சது அல்ல, அது முன்பு ஜனிச்சிட்டு இல்ல. அது எங்கனையா யேசு தேவனை குறித்து பரைய? அது காரணம் உண்டு. மராமன் கன்வென்ஷன்ல 1925 ஒரு சந்த் சர்தார்ஜி ஆதத்தை கிறிஸ்தியன் பாதிரியான சர்தார்ஜியுடைய தலப்பாவு வச்சு கொண்டு அது பட்டியால ஜங்ஷனில் ரயில்வே ஸ்டேஷனில் ஒரு ரயில்வே கேபினில் இருக்கும்போது புறத்து இங்கே நோக்கிக்கொண்டிருக்க ஆதத்தை சர்தார்ஜி கிறிஸ்தியன் ஃபாதர் அது புறத்து நோக்கியப்போ பூணூலிட்ட ஒரு பிச்சக்காரன் தலைச்சுட்டி வீழ்ந்து. ஓ, இது கஷ்டமாய் போயல்லோ. குறே பேர் முகத்து வெள்ளம் ஒழிச்சு, அயால் தலையுற்றலக்க கழிஞ்சு நேரம் இருந்து. குறே பேர் வெள்ளம் கொண்டு கொடுத்து அயால் குடிச்சில்ல. குறே கழிஞ்சப்போ மட்டொரு பிச்சக்காரன் ஒரு கப்பில் வெள்ளம் கொண்டு வந்து. ரெண்டாமத்தை பிச்சக்காரனு பூணூலுண்டு, தலைச்சுட்டி வீண பிச்சக்காரனும் பூணூலுண்டு. ஆ ரெண்டாமத்தை பிச்சக்காரன் கொடுத்த கப்பில் வெள்ளம் வீண பிச்சக்காரன் கழிச்சு. ஷடா சந்த் சர்தார்ஜிக்கு ஒரு ஐடிய, ஈ பார்ட்டி இது கழிக்க காரணம் பூணூலிட்டவன் பூணூலிட்டவன் கொடுத்து. அதுகொண்டு ஜோசப் படிஞ்சாறேக்கர என்ன அதிப்பிரகல்பனாய கிறிஸ்தியன் பண்டிதன் ஒரு புஸ்தகம் எழுதி, கிவ் ஹிந்துஸ் த கிறிஸ்டியானிட்டி இன் இந்தியன் கப்ஸ், கிறிஸ்தவருடைய சாராம்சங்கள் தத்துவங்கள் இந்தியக்காருடைய கப்பில் கொடுக்க. அதுகொண்டான பிரஜாபதி யாகம். தேவன்மார் பிரஜாபதியை பிடிச்சு கெட்டி குரிசிலேற்றி. அப்ப யேசுவினை பிடிச்சு கெட்டியது தேவன்மாரா? அப்ப பீலாத்தோஸ் ஒன்னல்லே? கதையில் சோதியமில்ல, பின்மாறும். ஈ யேசுதேவனை எந்தினா ஈ மகாபாபம் செய்யுனது? மறச்சு நோட்டீஸா. விரட்சசூலார்ப்பதாய நமஹ, பஞ்சகாய நம. என்னோடு பலரும் சோதிச்சு பஞ்சகாய நம என்று பண்ணால் வளர சிம்பிள், அஞ்சு காயையுள்ளவன் அல்லாது பின்னெந்தா பரைய? பஞ்சகாய நமஞ்சால் சம்ஸ்கிருதத்தில் ஒரு வாக்கே இல்ல. பின் விரட்சசூலார்ப்பதாய நம, விரட்சசூலம் பண்ணொரு சூலம் உண்டோ? அர்ப்பதாய நம அர்ப்பிக்க, அர்ப்பதாய சம்ஸ்கிருதமே இல்ல, அது கிராமரும் அல்ல. பின் நாராயணாயனமா, அது சாரில்ல. இப்படி ஈ பார்ட்டியான, நம்ம பார்ட்டி தனியா. ருத்ராயனமா, அது நம்ம பார்ட்டியா. ஓம் நம சிவாய, எல்லாம் முடிஞ்சு போட்டே. அது எந்தாடோ அங்கே பரையே, அது அங்கேயா படிப்பிச்சிருக்கே? எந்தினா ஈ மகாபாபம் செய்யுனது? ஒரு உபபுராணத்தின் ஸ்டாட்டஸ் உள்ளதல்ல பைபிள், அது அங்கிட்டு நேரிட்டு படிப்பா போரே. லூக்கிண்ட் உபதேசங்கள் உண்டு, உஜ்ஜலமான ஆ உபதேசங்கள். லூக்க் பரஞ்சது போல படிப்பிக்க. மாத்யுவிட் உபதேசங்கள் உண்டு, உஜ்ஜலமான. தோமஸின் உபதேசம் உண்டு. தோமஸ் இவட வந்துட்டு நீங்களோட ஆரெங்கிலும் பண்ணி விசிக்கண்டாட்டோ. அது இவட வரான் பற்றி இல்ல. காரணம் எருசலேமில் யேசு கிறிஸ்துவிட் கூட்டத்தில் சிஷியன்மரில் ஒராளாய்ட்டு பார்ட்டி 12700 கிலோமீட்டர் எருசலேமில் நடந்து ஈ கோபி மருபூமி கடந்து சத்தாம் ஹுசைன் வழி நம்ம ஷேக் அப்துல்ல பரிச்ச காஷ்மீரில் வந்து ஹரியான வழி மத்தியப்பிரதேஷ் வழி ஆந்திரப்பிரதேஷ் வழி கர்நாடகத்தில் ஜெயஹெச் பட்டீல் வழி கேரளத்தில் வந்து ஆரம் போகாத்த சபரிமலையில் தர்மசாஸ்தாவிட் நெஞ்சத்து கொண்டு போய் குறிச்சு வைக்கணுமெகில் இயக்கு பற்றோ? அது பற்றி இல்ல. பரமபவித்திரனாய சென்ட் தோமஸினை மனசில் தரிச்சு கொண்டு ஞாபக சென்ட் தோமஸினு பற்றி இல்ல. ஈ 12700 கிலோமீட்டர் தூரம் ஈ குரிஷும் சமந்து சாணகக்குழி முக்கி வைக்க இம்போசிபிள். மாத்திரல்ல, 273 கிரீக்கில் சேர்ந்து கிரைஸ்தவ சமூகமான குரிஷ ஆத்யமாயிட்டு கிறிஸ்டியானிட்டியுடைய பிரதீகமாயிட்டு அங்கீகரிச்சது. 273 AD கிறிஸ்துவிட் தேக வியோகத்தின் சேஷம் 2.25 நூற்றாண்டு கழிஞ்சு. சென்ட் தோமஸ் கிறிஸ்துவினோடொப்பம் ஜீவச்சிருந்த ஆளான.
எங்கனையா இது சாதிக்க? சோதம் செய்யாது விசுவசிப்பின். அது மாத்தே பையன் பற்று, வேறொன்னும் பையன் சாத்தியல்ல. இவட அதுல, இவட மகாவிஷ்ணுவின இது எங்கனையாடோ பாலாழி கிடக்க, மில்மா பால் ரெண்டு திவசம் வச்சால் அது மூணாம் திவசம் நாறில்லே, பின் எங்கனையா மகாவிஷ்ணு பாலிண்ட் புறத்து கிடக்க? பாலிண்ட் புறத்து மகாவிஷ்ணு கிடந்தில்ல. காரணம், பாலாழிக்கு ஒரு இங்கிலீஷ் ட்ரான்ஸ்லேஷன் உண்டு, மில்கி வே கேலக்ஸி. வேர்டு டு வேர்டு ட்ரான்ஸ்லேஷன் ஆன. மில்கி வே கேலக்ஸி என் பேரு கொடுத்தது சங்கராச்சாரியரொன்னும் அல்ல, மில்கி வே கேலக்ஸி என் பேரு கொடுத்தது பஜரங்க தளிக்காரும் அல்ல, அது இங்கிலீஷ்காரா கொடுத்தது. ஆ மில்கி வேயுடைய சம்ஸ்கிருத ட்ரான்ஸ்லேஷன் ஆன பாலாழி. ஆ மில்கி வே கேலக்ஸி சுருண்டு கிடக்கிற சர்ப்பத்தின் புறத்து அனந்தம் என்ன இன்ஃபினிட்டியை பிரதிநிதீகரிக்க பிருத்திவியா தேஜ வாயு என் பஞ்சபூதங்களை ஆதாரமாக்கி நீல நிறத்திலுள்ள நந்தம் ந மத்யம் ந புனஸ்தபாதிம் என் விஸ்வரூபத்தை சிம்போளிக்காய்ட்டு முன்பில் வச்சால் அது ஒரு சாஸ்திரஜன் ஏது மதஸ்தனும் அது நிராகரிக்க சாத்தியமல்ல. ஆக்செப்ட் செய்தே பற்றூ, அறியானுள்ள உள்காழ்ச்ச வேணும், இல்லங்கில் மனசிலாவில்ல. அது மனசிலக்கன் சாத்தியமல்ல. பின்னையும் மகர்ஷிமார் எந்த செய்யுன்னியாமோ, ஈஸ்வரனை மூணாய்ட்டு அங்கு ஸ்ப்ளிட்டு சிருஷ்டி ஸ்திதி சம்ஹாரம். பிரபஞ்சத்தின் நிரந்தரமான சைக்கிளானது. சிருஷ்டி நடத்தினதி மகாவிஷ்ணுவிட் நாபி கமலத்தில் ஸ்திதி செய்யுள்ள பிரம்மாவினை ஏல்பிச்சு. ச நாபி கமலே விஷ்ணோ ஸ்திதோ பிரம்ம பிரஜாபதி. பொக்கில் கொடிலூட கர்ப்பஸ்திசுவிட் வளர்ச்சக்கு ஆதாரபூதமான சைதன்யம் அம்மையுடைய சரீரத்தில் நின்று வலிச்செடுக்கிறது போல மகாவிஷ்ணு என்ன பிரபஞ்சத்தில் நின்று பொக்கில் கொடியை ரெப்ரசென்ட் செய்ய நாபி கமலத்தில் நின்று சிருஷ்டி என்ன பிரம்மாவ் சிருஷ்டி செய்யுள்ள பிரம்மாவ் சைதன்யம் வலிச்செடுத்து சிருஷ்டி நடத்தினு. ஒரு குட்டியுடைய கர்ப்பத்திலே வளர்ச்சையே சிம்போளிக்காய்ட்டு ரெப்ரசென்ட் செய்யுன சிருஷ்டியே சிம்போளிக்காய்ட்டு ரெப்ரசென்ட் செய்யுன்னதான பிரம்மாவிட் சைதன்யம். ஆ பிரம்மாவின நாலு தலையுண்டு. ரெண்டு தலையுள்ளவர் திருவனந்தபுரத்து தாராளம் உண்டு, குறச்சு பேர் டெல்ஹிலுண்டு. நாலு தலையுள்ளவர் இல்ல, பின் எங்கனையா பிரம்மாவின நாலு தல? சிருஷ்டியை மாத்தமாட்டிக்கலி எக்ஸ்பிளைன் செய்ய சாதிக்கிறது. எக்ஸ் ஆக்சிஸ், ஒய் ஆக்சிஸ், இசட் ஆக்சிஸ் ஆண்ட் டைம் ஆக்சிஸ். ஈ மூணு பிளஸ் ஒன்று நாலு அக்ஷங்கள் இல்லாது மாத்தமாட்டிக்ஸ் உபயோகிச்சு ஒரு சிருஷ்டியையும் ரெப்ரசென்ட் செய்ய சாத்தியமல்ல. ஒரு முல்லப்பூவிட் படம் வரக்கணுமெகில் பேப்பரினகத்து எக்ஸ் ஆக்சிஸின் ஒய் ஆக்சிஸின் இசட் ஆக்சிஸ் சீரோ ஆயிருக்கும். டைம் ஆக்சிஸ் வேணும். எக்ஸும் ஒய்யும் இசட்டும் டைம் ஆக்சிஸும் மாத்திரம் உண்டில் சிருஷ்டி நடக்கல. நோளஜ் என் ஆக்சிஸ் வேணும், அறிவு வேணும். அதுகொண்டான பிரம்மாவிட் பத்னியாய்ட்டு சரஸ்வதியை ஸ்தாபிச்சது. சிருஷ்டியுடைய அவிபாஜ்ய கடகமாக அறிவினை சேர்த்தது. இத்தையும் சிம்போளிக்காய்ட்டு சிருஷ்டியை ரெப்ரசென்ட் செய்ய சாதிக்க ஏது தர்மமானது? பிரம்மாவின ஆ பேரு வரானும் காரணம் உண்டு. All and everything happening in the universe is the manifestation of the energy. Einstein's theory anusaricha E is equal to mc square. E stands for energy, m stands for mass, and c stands for the velocity of the light, which is equal to 3 lakh kilometer per second. Adana massum energyum thammilulla conversion. E massinte muluvan manifestation எனர்ஜியுமாய்ட்டு பந்தப்பட்டிருக்கணும். எனர்ஜி என்ன கன்செப்ட் பாரதீய சிந்தாதார பிரகாரம் ஞான் தொடக்கத்தில் பரஞ்சது போல பிரம்ம சங்கல்பம், பிரம்ம சங்கல்பத்தின் ஆதாரமான மானிஃபெஸ்டேஷன் ஆஃப் பிரம்ம. அதுகொண்டா பிரம்மாவ் வந்தது. பிரம்மாண்டம் டாக்டர் நார்லிக்கர் என்ன அதிப்பிரகல்பனாய பாரதீய சாஸ்திரஜன், நோபல் சம்மானத்தின் ஸ்டேபிள் ஸ்டேட் தியரி பரஞ்சதின் நோபல் சம்மானத்தின் பேர் சஜஸ்ட் செய்த நார்லிக்கர் பரையுன்னு, தி பிரம்மாண்டம் கன்செப்ட் கிவன் இன் மகாபாகவத இஸ் தி அல்டிமேட் ஆன்சர் ஃபார் தி யூனிவர்ஸ். பிரபஞ்சத்தின் அவசான வாக்கு
ஆர்க்கெங்கிலும் எழுதணமெகில் டாட்டா இன்ஸ்டிடியூட் ஓஃப் ஃபண்டமெண்டல் ரிசர்ச்சி டைரக்டர் ஆய டாக்டர் ஜெயந்த் நார்லிக்கர் பயணம் தட் பிரம்மாண்ட கன்செப்ட் கீவன் இன் பாகவத இஸ் த ஆன்சர் ஃபோர் யூ. அது பிரம்மாண்டமான எனர்ஜி நிறஞ்சு நிற்கிற அண்டாகிருதியை சங்கல்பிக்காவ ஒன்னான பிரம்மாண்டம். பிரம்ம வைவர்த்த புராணம், பிரம்ம வைவர்த்தம் எனர்ஜியுடைய விவர்த்தனம், எனர்ஜியுடைய மானிஃபெஸ்டேஷன். ஆ பிரம்ம வைவர்த்தம் பிரம்மாண்டம் பிரம்மம் சகுண பிரம்மம் நிர்குண பிரம்மவாய் பந்தப்பட்டிருக்கும். பிரம்மாவ் சிருஷ்டியுடைய பேசிஸ் அது. எத்த உஜ்ஜலமான விஷ்ணுவிட் சங்கல்பம், பிரம்மாவிட் சங்கல்பம், அதுபோலையான சிவன் சங்கல்பம். எத்த உஜ்ஜலமான அஞ்சு ஆயுதங்களுமாய் அஞ்சு பூஷணங்களுமாய் சிவன் நிற்கு. தேய பஞ்சமுகோ ருத்ர, அஞ்சு முகங்களுள்ள ருத்ரனையா தியானிக்கேண்டது. சிவன் சம்ஹாரமூர்த்தியான. ஆ சம்ஹாரம் எனிக்கு இஷ்டப்படாத்தது கொண்டு ஓம் நமசிவாய எல்லாம் முடிஞ்சு போட்டே. அதல்ல சம்ஹாரம் லோகத்தின் ஸ்திதிக்கு அத்தியாவசியமான. சம்ஹாரம் இல்லாத்தொரு சிருஷ்டி இல்ல. நஹி கஷ்டித் க்ஷணமபி ஜாதுத்திஷ்டத்ய கர்மகிருத் என்று கிருஷ்ணன் தன்னே பரஞ்சு. ஜாதஸ்ய ஹி த்ருவோர் மிருத்யு, த்ருவம் ஜன்மமிருதஸ்ய ச, ஜனிச்சிட்டுண்டெகில் மரணம் உண்டு, மரிச்சிட்டுண்டெகில் புனர்ஜனனம் உண்டு. வீட்டில ஆரெங்கிலும் 70 வயசு வரை ஜீவிச்சு கழிஞ்சிட்டு பின்னையும் ஒரு 70 வயசு வரை ஜீவிக்கணும்னு விசாரிக்க, உடனே தான் TC வாங்கிச்சு வீட்டில் இறங்கி போகும் நம்மளெல்லாம். காரணம் இயல் 90 வயசாய்ட்டு காட்டில் இங்கே கிடக்க. எந்த இங்கே கிடக்கான் காரணம், எட்டாம் பாவத்தில் சனி, எட்டாம் பாவத்தில் சனி ஆயால் எந்த குழப்பம், மரணம் உண்டாவில். மரணத்தின் தடஸம் சனி தடஸம் செய்யும். ஆரியா தடஸம் செய்தது மிருத்யுபாவம். மிருத்யுபாவம் தடஸாயதுகொண்டு எந்த பற்றிய, இதே கட்டிலில் கிடக்கணும். பார்ட்டிக்கு ஒரு குழப்பம் இல்ல, பட்சம் கழிக்கண்டோ, பின்னே ஞாபக எல்லாரும் கழிக்கிறதி துல்லியமான பட்சம் அது ஒற்றக்கு கழிக்கணுண்டு. நடக்கணுண்டோ, இக்கல பின்னெங்கா நடக்க, கிடக்கானோ அல்ல, ஈ அவஸ்தில என்ன இது போவ. ஜாதகம் அனுசரிச்சு இனியும் 18 கொல்லம் உண்டு. அது என்ன 18 கொல்லம், சனி மகாதேச தீரது 2 கொல்லம் தீர்ந்து, இனி 18 கொல்லம் உண்டு. அப்போ 18 கொல்லம் கழிஞ்சாலே போகலோ. அது அப்போ தானெந்த ட்ரான்ஸ்ஃபர் மேடிச்சது, சனியட அபஹாரம். ஞாபகம் போவான் காரணம் 18 கொல்லம். அப்போ மிருத்யு என்பயது ஜீவிதத்தின் பாகமான. எனிக்கு இஷ்டப்படனோ இல்லையோ என்னது மட்டொரு பிரசனம். மரிச்சில்லெங்கில் ஈ சிருஷ்டி ஒன்றும் நடக்கல. ஈ ரொட்டேஷன் நீங்கள் மரிச்சதின் சேஷம் வேணும் ஆ கார்பனும் ஹைட்ரஜனும் ஓக்ஸிஜனும் நைட்ரஜனும் கால்சியவும் ஃபோஸ்ஃபரஸும் உபயோகிச்சு மட்டொரு பட்டியை ஜனிப்பிக்கன். ஈ கார்பன் கிட்டிட்டு வேணும் பிரகதிக்கு. கார்பன் சைக்கிள் உண்டு, நைட்ரஜன் சைக்கிள் உண்டு, ஃபோஸ்ஃபரஸ் சைக்கிள் உண்டு, ஓக்ஸிஜன் சைக்கிள் உண்டு. ஈ சைக்கிளினகத்து குறச்சு நேரம் குறச்சு கார்பன் நீங்கள அடுத்துண்டாயிருக்கும். வேலாயுதம் நாயருடைய சரீரத்திலுள்ள கார்பன் 3 வர்ஷம் முன்பு ஏதோ பட்டியுடைய சரீரத்தில் உண்டாயிருந்ததாயிருக்கும். இட்ஸ் எ சயின்டிஃபிக் ட்ரூத். ஈ வேலாயுதம் நாயர் மரிச்சிட்டு வேணும் பிரகதி காத்திருக்க. இது குறையதிகம் தாழ்த்தேக்கு போகும். அனவதி பாக்டீரியகள் வளரும். ஆ ஃபோஸ்ஃபரஸ் ஒக்கே பாக்டீரியட அகத்துண்டு. ஆ பாக்டீரிய அப்படி வச்சு சத்து போகும். அது முழுவதும் ஒரு செடி வலிச்செடுக்கும். ஆ செடியில் ஒரு நாரங்க உண்டாகும். ஆ நாரங்க எந்த மகனோ மகளோ தின்னும். அப்போ எவ்வளோ உண்டாயிருந்த கார்பன் ஆ மகளோட வயிற்றிலேக்கு போயது 4 வருஷம் முன்பு மட்டே பார்ட்டியுடைய சரீரத்தில் உண்டாயிருந்ததா. இயல் மரிச்சில்லங்கி கார்பன் எவ்வளோனா பிரகதி உண்டாக்க, பிரகதிக்கு உண்டாகன் சாத்தியமல்ல. ஜாதஸ்யஹி த்ருவோர் மிருத்யுஹு த்ருவம் ஜன்மமிருதஸ்யச. அதுகொண்டான சிவனே சம்ஹாரமூர்த்தியாயிட்டு ஒரு பதவி கொடுத்தது. நியூ ஓர்லியன்ஸில் போயால் BP குறைக்கன் ஒரு மந்திரம் சொல்லாறு. எல்லா காரிலும் ஓம் தத் சவிதுர்வரேண்யம் பர்கோ தேவஸ்ய தீமஹி தியோ யோ ந ப்ரசோதயாத். காயத்ரி மந்திரம். ஆ காயத்ரி மந்திரம் சொல்லு BP குறஞ்சில்லெங்கில் த்ரயம்பகம் யஜாமஹே சுகந்திம் புஷ்டி வர்தனம் மிருத்யுஞ்சய மந்திரம் ஜபிக்கும். நியூ ஓர்லியன்ஸில் போய் கழிஞ்சா காறுகளில் எல்லாம் ஈ மந்திரங்கள் இங்கே ஆலபிச்சோண்டிருக்க. வீட்டில் இறங்கி ஓஃபீஸிலேயும் ஓஃபீஸில் இறங்கி திச்சு வீட்டிலேயும் வரும்போது
ബി പി കൂടി ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള എളുപ്പ വഴി രണ്ട് മന്ത്രങ്ങൾ ചൊല്ല. ആ മന്ത്രത്തിന്റെ ആധാരഭൂതമായിരിക്കുന്ന ശിവനെ കുറിച്ചുള്ള മന്ത്രമാണത്. മൃത്യുഞ്ജയ ഹോമം നടത്തുന്നു. ശിവന് മൃത്യുവിന് 5 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ തലയില് ജടയ്ക്കകത്ത് കെട്ടിവച്ചിരിക്കുന്ന വായുപ്രവാഹം അത് അഴിച്ചു നിലത്തടിച്ചാൽ വായുപ്രവാഹം ഉപയോഗിച്ചൊരു സംഹാരം നടത്താം. ജടയിൽ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ജലം അതഴിച്ചു വിട്ടാൽ ജലപ്രവാഹം കൊണ്ട് ഒരു സംഹാരം നടത്താം. ഒറീസയിൽ കണ്ടതാ. അതുപോലെ തന്നെ തൃക്കണ്ണിലെ അഗ്നിയുണ്ട്. എറണാകുളത്തെ ബ്രോഡ്വേ മുഴുവനും അഗ്നി കൊണ്ട് സംഹാരം നടത്താം. ശൂലമുണ്ട് ആയുധം കൊണ്ട് കണ്ണൂരും തലശ്ശേരിയിലും. ശിവന്റെ തൃശൂലം കൊണ്ട് ആയുധം കൊണ്ട് സംഹാരം നടത്താൻ സാധിക്കും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ രോഗത്തെ പ്രതിനിധീകരിക്കുന്ന സിംബൽ ഉണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷൻ, അത് സർപ്പമാണ്. അത് അവരെടുത്തത് പ്രഥമോ ദൈവ്യോ ഭിഷക് അശീകം സർവാൻചംബയാതുധാന്യസവ്യസ്താമ്രോ എന്ന് പറഞ്ഞ് രുദ്രനെ സ്തുതിക്കാറുണ്ട്. നമസ്തേ രുദ്രമന്യവതോദൈഷവേ നമ നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദേ നമ യാതയിഷു ശിവതമാ ശിവം ബഭൂവതേ ധനോ ശിവാശരവ്യാതവതയാനോ രുദ്രമൃടയ എന്ന് പറഞ്ഞ് ശിവനെ സ്തുതിക്കുന്ന അതേ ശിവന്റെ കഴുത്തിലിട്ടിരിക്കുന്ന സർപ്പം കഴുത്തിൽ വേറെ ഒന്നും ഇടാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇട്ടുകൊണ്ട് നടക്കുകയല്ല. അദ്ദേഹം സംഹാരമൂർത്തിയുടെ ലക്ഷണത്തോടുകൂടി നടക്കുന്നു. ഏൽപ്പിച്ചിരിക്കുന്ന പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ ദൗത്യം അത് സർപ്പമാണ്. രോഗത്തെ പ്രതിനിധീകരിക്കുന്നു. ശിവൻ എന്ന് പറയുന്ന രൂപത്തില് ഒരു വള്ളിയുണ്ട്. വാക്കില് ശായിയുടെ വള്ളി ചേർന്നാൽ ശിവം,
വള്ളി മാറ്റിയാൽ ശവം.
ശിവന്റെ കൂട്ടത്തിൽ പാർവതി ഉണ്ടെങ്കിലേ ശിവന് ശക്തിയുള്ളൂ. അതുകൊണ്ട് പാർവതിയെ വള്ളിദേവി എന്ന് പറയും. ഈ വള്ളി മാറ്റിയാൽ ശിവന് ശക്തിയില്ല. ശരിയാത് തിരുവനന്തപുരത്ത് ചെന്ന് രാവിലെ ടാപ്പ് തുറക്കുക, നേർത്ത വെള്ളത്തിന്റെ പ്രവാഹം ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ആ വെള്ളത്തിന്റെ പ്രവാഹത്തിന്റെ അടിയിൽ തല വെച്ചു കൊടുക്കാം. ഒരൊറ്റയാൾ മരിക്കില്ല. കാരണം ടാപ്പിൽ നിന്ന് വരുന്ന പേപ്പാറ ഡാമിലെ അമൃതവർഷമാണത്. ശക്തിയില്ലാത്ത ടാപ്പിലെ വെള്ളം ആരെയും കൊല്ലാൻ സാധിക്കില്ല. വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിളക്ക് കൊണ്ട് ആരും മരിക്കില്ല. അതുപോലെ തന്നെ വെള്ളരിക്ക മുറിക്കുന്ന കത്തി അടുക്കളയിൽ ഒരു മൂലയ്ക്കുണ്ടെങ്കിൽ ആരും മരിക്കില്ല. അതുപോലെ തന്നെ അഗ്നിയായാലും ജലമായാലും വായുവായാലും രാവിലെ എഴുന്നേറ്റിട്ട് ഈവനിങ് വാക്കിന് നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? വളരെ ചെറിയ മന്ദമാരുതനടിച്ചാൽ ആരാ മരിക്കാൻ പോണത്? ഒരാൾ മരിക്കില്ല. അവർ കസേരയിട്ട് അവർ പറയും നല്ല സുഖമുണ്ടെന്ന്. അപ്പൊ ശക്തിയില്ലാത്ത കാറ്റ്, ശക്തിയില്ലാത്ത അഗ്നി, ശക്തിയില്ലാത്ത ജലപ്രവാഹം, ശക്തിയില്ലാത്ത ആയുധം, ശക്തിയില്ലാത്ത രോഗം, ഇതാരെയും കൊല്ലില്ല, വധിക്കില്ല, ആരെയും സംഹരിക്കില്ല. അതില് പാർവതിയുടെ ശക്തി ഉണ്ടെങ്കിലേ ശിവനെ ഭജിക്കുമ്പോൾ അർദ്ധനാരീശ്വരനായിട്ട് ഭജിക്കണമെന്ന് പറയാൻ കാരണമതാ. ശിവശക്തിയായുക്തോ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞില്ലേ? ശിവന്റെ ശക്തിയുടെ കൂട്ടത്തിൽ അർദ്ധനാരീശ്വരനായ പാർവതി കൂടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ ശിവന് ശക്തി പോരാ. ആ പാർവതിയുടെ ശക്തിയും ചേർന്ന ശിവനെയാണ് ബിഭ്രദോർഭിക്കുടാരമൃഗം അഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്തസരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധ്യേയോ മുക്തപരാഗാമൃതരസഖിലദാദ്രിപ്രഭാ പഞ്ചവക്ത്ര രക്ഷകോടീര കോടി രഗണിത ദുഹിന രോജിഷ്കലാത്തുങ്കമൗലി എന്ന് പറഞ്ഞു സ്തുതിക്കുന്ന ആ ശിവൻ പൂർണമായിട്ടും സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന മൂർത്തിമത്ഭാവമാണ്. ശിവലിംഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തില് 207 ആറ്റമിക് റിയാക്ടറാണ് ഉള്ളത്. 207 ആറ്റമിക് റിയാക്ടറും ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ് ഉള്ളത്. 2 കാര്യങ്ങൾക്ക് മാത്രമേ നിരന്തരമായിട്ട് വെള്ളം സർക്കുലേറ്റ് ചെയ്യാറുള്ളൂ. ശിവക്ഷേത്രത്തിൽ ശിവവിഗ്രഹത്തിന്റെ മുകളിൽ ദാരക്കടാരം വെച്ച് ജലാഭിഷേകം 24 മണിക്കൂറും വേണം. ആറ്റമിക് റിയാക്ടറിൽ ഹെവി വാട്ടർ ഉപയോഗിച്ച് 24 മണിക്കൂറും ஜலம் சர்க்குலேஷன் வேணும். சக்தியுடைய ரெண்டு மூர்த்திமத் பாவமாய தாரதமியம் ஒன்று சிந்திச்சு நோக்க. எந்த ஓர்ம சரியாணில் 1942 ஆத்தத்தை ஆட்டமிக் ரியாக்டர் முதல்க்கு இன்று வரையுள்ள எல்லா ஆட்டமிக் ரியாக்டரினும் ஒரொற்ற தியறியான உள்ளது. சிவலிங்கத்தின் தியறி கமான்ஸ்டு நோட் லேட்டர் தான் 3500 BC. 5500 வருஷத்தை பாரம்பரியம் எங்கிலும் மினிமம் உள்ளது. செங்கோட்டு போன சாமியோடு பண்ணால் என்ன ஏஷ்யப்படும், தனிக்கு ஒரு குந்தோ அறிஞ்சுவிடான்னு பயும். காரணம் த்ரேதாயுகத்தில் ஸ்ரீராமன் ராமேஸ்வரத்து வந்து பிரதிஷ்டது சிவலிங்கமான. த்ரேதாயுகம் எத்த வர்ஷம் முன்பாடோ, கலியுகம் 432000 வர்ஷம், 864000 வர்ஷம் துவாபரயுகம், 1320000 வர்ஷம் த்ரேதாயுகம். அப்போ ஸ்ரீராமன் ஜனிச்சிட்டு எத்த வர்ஷாய் எனிக்கறிஞ்சூடா. அயோத்தியா சமரத்தின் முன்பில் நிற்கிறது சுவாமியான, தன்னத்தான கால்குலேட்டு செய்து பண்ணோளாம் பண்ணி ஞானிங்கோட்டு போரும். அதுகொண்டு ஆ சிவலிங்கத்தின் இன்னும் 21ஆம் நூற்றாண்டிலும் எக்ஸ்பிளெயின் செய்ய பற்றின ஒரு சயின்டிஃபிக் கன்செப்ட் உண்டு. பிரபஞ்ச சைதன்யம் முதல்க்கு, அணு முதல்க்கு, விஸ்வரூபம் முதல்க்கு, ஜீவாத்மாவு முதல்க்கு, விஸ்வாகார ரூபம் முதல்க்கு, விஷ்ணுவிட்டையும் பிரம்மாவிட்டையும் சிவன் ரூபம் முதல்க்கு 100% சாஸ்திரீயமாய்ட்டு விவரிக்க சாதிக்கிற தர்மமாயது கொண்டாடு சில புராதனமான ஈ தர்மம் நித்ய நூதனமாயிருக்கிறது. இனி ஈ தர்மத்தை அடுத்த தலைமுறையிலேக்கு எத்திக்கேண்ட உத்தரவாதித்வம் உண்டு. 100% சாஸ்திரீயமல்ல இப்போ நடக்கிறது, அனாச்சாரம் இவட நடக்கிண்டு. பிராமணர்க்கு மாத்தமே வேதம் படிக்காவூன்னுபயவருண்டு. தெட்டு, வேதவியாசன் முக்குவனாயிருந்து, அதுமான வேதங்கள் எழுதியது. முக்குவன் வேதம் எழுதாமெங்கில் எந்த கொண்டு முக்குவன் அது படிச்சுகூடா? ஜன்மனால் ஜாயதே மர்த்திய, கர்மனால் ஜாயதே த்விஜ, பிரம்மஜானே நைவ பிராமண. பிரம்மஜானம் கிட்டியாலே பிராமணனாவு, ஜன்மம் கொண்டு பிராமணன் ஆவகையில்ல. ஒரு காரணவச்சாலும் சூத்ரோபி சீலசம்பன்னோ பிராமணாத் குணவான் பவேத். சம்பன்னமாய சீலம் கொண்டு ஏது சூத்ரனும் பிராமணனேக்காள் குணவானாவாம். பிராமணோபி கிரியாஹீன சூத்ராத் பிரத்யவரோ பவேத். சம்பன்னமல்லாத்த சீலம் கர்மம் செய்யாத்த பிராமணன் சூத்ரனேக்காள் எத்தையோ தாழையான. மஹீதாஸ் ஐதரேயன் சண்டாளனாயிருந்து. ஐதரேய பிராமணம், ஐதரேய ஆரண்யகம், ஐதரேய உபனிஷத்து, மஹைதரேய உபனிஷத்து எழுதியது இத்தேகமான. வால்மீகி காட்டாளனாயிருந்து. அதுபோல தே அனவதி ரிஷி வரியன்மார் பிராமணராயிரில்ல. ரிக்வேத மந்திரங்களில் 57% எழுதிய விஸ்வாமித்ரன் க்ஷத்ரியனாயிருந்து. பின் எங்கனையா பிராமணர்க்கு மாத்திரம் அவகாசம் உண்டாக? ஸ்ரீராமன் பிராமணனாயிரில்ல, க்ஷத்ரியனாயிருந்து. ஸ்ரீகிருஷ்ணன் OBC ஆயிருந்து. யாதவன் அதர் பேக்வேர்டு கம்யூனிட்டி, லாலு பிரசாத் முலாயம் சிங் குறே பேரில்லே, அவருடைய பார்ட்டி ஆயிருந்து, பிராமணன் ஆயிருந்தில்ல. பின் எங்கே பிராமண மேதாவித்வம் வந்து? அந்தவிசுவாசம், அனாச்சாரம் அது இல்லாதையாக்கணும். பிராமணர் அது இன்னும் தயாரான, அது அவரை போதப்படுத்தணும். அதுபோல தே அனவதி துராச்சாரங்கள், சூலம் தரச்சு க்ஷேத்தத்தில் ஆடுக. இதம் சரீரம் து கௌந்தேயா க்ஷேத்ரமித்யவதீயதே. ஈ சரீரமான க்ஷேத்திரம். ஈ சரீரத்தில் ஒரு சூலம் தரச்சு, சரீரத்தில் ஒரு ஆணி தரச்சு ஈஸ்வரன் முன்பில் துள்ளிச்சாடியால் ஏது ஈஸ்வரனா சந்தோஷிக்க? அஹம் பிரம்மாஸ்மி என் சிந்தாதாரையுமாய் வரல பாரதீயருடைய முன்பில் சரீரத்தினை துளச்சு கயற்ற நிகிருஷ்டமான ஆச்சாரம் நிறுத்தணும். திருவனந்தபுரத்தும் தெக்கோட்டும் தூக்கப்பதிவுண்டு. பக்தி நிர்பரமான அந்தரீட்சத்தில் இன்ன க்ஷேத்திரத்தில் தூக்கம் நடந்தபு பத்திரங்களில் காணும்போது எனிக்கு தோணாறது சவப்பறம்பினேக்காள் கஷ்டமானது. இது சரீரம் முழுவதும் கொளுத்திட்டு பிரதட்சிணம் வப்பிக்க. ஈ மனுஷன் நரகயாதனை கண்டு ஆர்க்கா பக்தி உண்டாக? இது பக்தியாயது அல்ல கோமாளித்தரம். இது எதிர்க்கணும். ஒரு காரணவச்சாலும் ஒரு வைதிக சிந்தாதாரையிலும் ஒரு தார்மிக சிந்தாதாரையிலும் ஈ ஆச்சாரம் இல்ல. இது அனாச்சாரம், இது துராச்சாரம், நிகிருஷ்டமான சைடு எஃபக்ட் உண்டாக அதார்மிக கர்த்தவியம். அதுபோல தே സ്ത്രീധനത്തിൻ്റെ പേരിൽ നടക്കുന്ന ആചാരം, ഉത്തമം സ്വാർജിതം വിത്തം, മധ്യമം വിദുരാർജിതം, അധമം അതുലാർജിതം വിത്തം, സ്ത്രീവിത്തം അധമാധമം. ധർമ്മശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്, സ്വന്തം പ്രയത്നം കൊണ്ട് ലഭിക്കുന്ന ഉത്തമമായ സ്വത്ത് അച്ഛൻ്റെത് മധ്യമം, അമ്മാവൻ്റെത് അധമം, സ്ത്രീധനം അധമാധമമാണ്. സ്ത്രീധനത്തിലൂടെ ചെയ്യരുത്. അതുപോലെ ഈ ആധുനിക കാല അന്ധവിശ്വാസം, ബർത്ത്ഡേയുടെ അന്ന് മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രേതകർമ്മം ചെയ്യുന്നത് പോലെ മെഴുകുതിരി ഊതിക്കെടുത്തി കേക്ക് മുറിക്കുക. ഒരൊറ്റ ചോദ്യം, എന്തിനാ ഊതിക്കെടുത്തുന്നത്? ആ വിളക്ക് കത്തിച്ചു വെച്ച് തൊഴുതുകൊണ്ട് ചെയ്തുകൂടെ? അനാചാരം, അന്ധവിശ്വാസം തിരുവനന്തപുരത്ത് കളിയിക്കാവളയ്ക്കപ്പുറത്ത് നിന്ന് തുടങ്ങിയതാണ്. ദീപാവലിയുടെ അന്ന് റോഡ് സൈഡില് പച്ചയ്ക്ക് ആടുകളെ അറത്ത് ദീപാവലി ആഘോഷിക്കുക, റോഡിൽ വെള്ളരിക്ക അറത്തിട്ടിരിക്കുന്നത് മാതിരി കാണാം. ഈ ശവം തിന്ന് എന്തിനാ ദീപാവലി ആഘോഷിക്കുന്നത്? എവിടെയാ ഈ ആചാരം പറഞ്ഞിരിക്കുന്നത്? നികൃഷ്ടവും ക്രൂരവും നിന്ദ്യവും മറ്റൊരു വാക്കും ഉപയോഗിക്കാൻ സാധിക്കാത്ത ആചാരം. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് ആടുകളെ തൂക്കിയിട്ടൊരു ദീപാവലി, ഉത്തര കേരളത്തിൽ ബീഫും കട്ടിയും ഉപയോഗിച്ച് ഓണാഘോഷം. എങ്ങനെയാ ഓണത്തിൽ ബീഫ് വന്നത്? ദുരാചാരം. നിർത്തണം, നിർത്തിക്കാൻ സാധിക്കും. ആരെല്ലാം ചൈതന്യവത്തായിട്ടുള്ളവരുണ്ടോ, ഈ സന്ദേശം എത്തിക്കുക, അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരുണ്ടാവും. മുഷ്ടി ചുരുട്ടി ആകാശത്തേക്കെറിഞ്ഞ് ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു. നഷ്ടപ്പെടുവാൻ മസാലദോശകൾ എന്ന് പറയുന്നതല്ല, ദാറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. പറഞ്ഞുകൊടുക്കുക, പറഞ്ഞുകൊടുത്ത് ഇത് അനാചാരമാണ് ദുരാചാരമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. നിർത്താൻ സാധിക്കും. 1000 പേര് 10 പേരെ പഠിപ്പിച്ചാൽ 10,000 വീടുകളിലെത്തും ഈ മെസ്സേജ്. 10,000 വീടുകളിലെത്തിയാൽ അടുത്ത ആഴ്ച അത് മറ്റുള്ളവരിൽ എത്തിക്കോളും. ഓൾ സെയിൻസ് കോളേജിൽ ചെന്ന് യൂണിയൻ ഇനാഗുറേറ്റ് ചെയ്യാൻ ഒരു മഹാഭാഗ്യം കിട്ടിയപ്പോൾ മെഴുകുതിരി ഊതിക്കെടുത്തരുത് മക്കളെ എന്ന് ഞാൻ പറഞ്ഞു. അമ്മ പറയുന്നത് പോലെ, എന്താ കാരണം? നികൃഷ്ടകർമ്മമാണ്. സൂര്യദേവന് വിളക്ക് വെച്ച ഭാരതീയര് അവനവൻ്റെ 17 വയതിനിലെ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് 17 മെഴുകുതിരി ഊതിക്കെടുത്തി അക്രോലീൻ എന്ന പുക ശ്വസിച്ച് ക്യാൻസർ വരുത്തിയിട്ട് എന്തിനാ നികൃഷ്ടകർമ്മം ചെയ്യുന്നത്? ഇനി ഞങ്ങൾ ചെയ്യില്ല. അടുത്ത ദിവസം ഓൾ സയൻസ് കോളേജിലെ പ്രിൻസിപ്പാൾ വിളിച്ചു പറഞ്ഞു, യുവർ മെസ്സേജ് ഹാസ് ഗോൺ ഡീപ്പ് ഇൻ ടു ദ ഹാർട്ട് ഓഫ് ദ സ്റ്റുഡൻറ്റ്. വസ്തുതാപരമായി പറഞ്ഞാൽ മനസ്സിലാക്കുന്നൊരു തലമുറയുണ്ട്, ധാർമ്മിക ബോധത്തോടുകൂടി. അതുപോലെ തന്നെ ക്ഷേത്രത്തില്, പാറശാല ക്ഷേത്രത്തില് അനവധി മുസ്ലിങ്ങള്, അനവധി ക്രിസ്ത്യാനികള് ഈ വർഷം അതിരുദ്രം തൊഴാൻ വന്നിരുന്നു. അവരെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇവരാരും ജന്മനാലൊന്നും ക്രിസ്ത്യാനികളല്ല. ഈ നാട്ടിൽ 2 വിഭാഗമേ ഉള്ളൂ, ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും. ക്ഷേത്രത്തിനകത്ത് കുളിച്ച് പ്രവേശിപ്പിക്കണം, തൊഴാൻ അനുവദിക്കണം. യേശുവിനെയാണ് വിശ്വസിക്കുന്നത് എങ്കിൽ 33 കോടി ദേവന്മാരുള്ള ഹിന്ദുവിന് ഒരു യേശുവിനെ കൂടി ചേർക്കാൻ വലിയ വിഷമമൊന്നുമില്ല. 33 കോടി and 1, അത്രയല്ലേ ഉള്ളൂ. അതിനെന്താ കുഴപ്പം? ഒരു ഋഷി തുല്യനായ, ഇത്രയും ഉജ്ജ്വലമായ ഉപദേശം തന്ന ഒരു പുരാണത്തിൻ്റെ സ്റ്റാറ്റസ് ഉള്ള ബൈബിളിനെ, 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളുമുള്ള ഈ നാട്ടില്, ഇത്രയൊന്നും അല്ല കേട്ടോ, 4 വേദങ്ങളും 29 ബ്രാഹ്മണങ്ങളും 18 ആരണ്യങ്ങളും 108 ഉപനിഷത്തുകളും 18 പുസ്തകങ്ങൾ വീതമുള്ള ശിക്ഷാ നിരുക്തം, ഛന്ദശാസ്ത്രം, വ്യാകരണം, അതുപോലെ തന്നെ കൽപ്പശാസ്ത്രം, ജ്യോതിഷം, 6 ദർശനങ്ങള്, 18 മഹാപുരാണങ്ങള്, 18 ഉപപുരാണങ്ങള്, 2 ഇതിഹാസങ്ങളുള്ള ഈ മഹാസാഗരത്തില് ഒരു ബൈബിള് ചേർക്കാൻ വിഷമമുണ്ടോ? ഈ ഹിന്ദുമത സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ പറയുന്നു, വേദം പഠിക്കാൻ ജഗദീശ്വര അനുഗ്രഹമുണ്ടായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയുന്നു, ബൈബിള് ചേർക്കാൻ വിഷമമൊന്നുമില്ല. നാളെ യേശുദേവനെ അടിച്ചു വന്ന കുരിശ് ഒന്ന് മാറ്റിയാൽ നിങ്ങളെ ഞങ്ങൾ ചേർക്കാം. കാരണം അദ്ദേഹം ഋഷി തുല്യനായിരുന്നു, 2 കയ്യും കൂപ്പി ഞങ്ങൾ തൊഴാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, പാപത്തിന്റെ ശമ്പളമാണ് മരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാപികളല്ല. ശൃണ്വന്തു സർവേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി ദസ്തു. അമരത്വത്തിന്റെ പുത്രന്മാരെ, ദേവന്മാരെ സ്തുതിക്കാൻ എന്റെ കൂട്ടത്തിൽ വരാൻ പറഞ്ഞ ഋഷിവര്യന്മാരാണ്. அஹம் பிரம்மாஸ்மி என்ன ஞான் ஈஸ்வர சைதன்யமான பாரதீயர் பாபிகளே ஓ சன்ஸ் ஆஃப் வைப்பேர்ஸ் அணலிகளோட மக்களே என்ன விழிச்சால் அது எந்த அச்சனை சோதம் செய்யல. காரணம் ஞான் குழப்பில்ல, ஞான் அணலியட மக்களாணில் எந்த அச்சன் நாராயணன் பிராந்திரி ஆரா? அது அணலியா? எனிக்கு விசிக்கன் சாத்தியல்ல, ஞான் திச்சடிக்கும். அணலியட மக்களேஞ்சால் ஏது பவித்திரத்தில் பண்ணாலும் அக்செப்ட் செய்யல. அதுபோல தான் பாபிகளே விழிச்சால் ஞான் ஆக்செப்ட் செய்யல. ராத்திரி கிடந்துறங்குபோல் எரீரம் பிரவர்த்திக்கிற திவ்யச்சைதம் ஈ சரீரக்ஷேத்தத்தில் உள்ளதாயது கொண்டு ஞான் பாபி அல்ல, அமிர்தசிய புத்திர அமரத்வத்தின் புத்திரனான ஞானு அசந்திக்தம் வாதிக்கும். அதுபோல தான் பாபத்தின் சம்பளமான மரணமெகில் 187 புண்ணியவாளன்மார் மரிக்கருதாயிருந்து. அவரெங்கனையா மரிச்சது? அவர் மரிச்சல்லோ, அது சம்பவிக்கருது. அவர் புண்ணியவாளன்மரான, செயின்டான. யேசுதேவன் மரிக்கருதாயிருந்து. பாபத்தின் சம்பளம் மரணம் அல்ல, ஆரோ தெட்டாய்ட்டு வியாக்கியானிச்சதா. அதுபோல தான் யேசுதேவன் ரத்தம் உபயோகிச்சு எந்த பாபம் ஞான் கழி களையில். எந்த முன்பில் யேசுதேவன் வந்தால் புஷ்பமிட்டு பூஜிக்காம். அது சரீரத்தில் ஒரு முறிவுண்டாக்கி ரப்பர் கற எடுக்கிறது போல ஒரு பாத்திரத்தில் ரத்தம் எடுத்து கோர்ப்பரேஷன் வாட்டர் உபயோகிச்சு எந்த சரீர செளி களையது போல யேசுதேவன் ரத்தம் உபயோகிச்சு எந்த பாபம் கழுகான் ஞான் பாரதீயரை ஆஹ்வானம் செய்யல. செய்தால் தெட்டு, க்ரூரத, ரிஷிதுல்யனாய ஒரு மனுஷனே அவஹேளிக்கிறதானது. செய்யருது. பாஷாத்தியர் செய்தெகில் பாரதீய சைதன்யத்தோடு கூடி திருத்துக, ரெண்டு கையும் கூப்பி தொழான் பரைய, முட்டுகுத்தி பிரார்த்திக்கொன்னும் வேண்ட. ஓம் யேசுதேவாய நம, ஓம் மேரிபுத்திராய நம. அர்ச்சனை நடத்தும். விரட்சசூலார்ப்பதாய நம என்று கொஞ்சம் காணிக்கருது. நிகிருஷ்டராவது நீங்களான, அது செய்யருது. ஆ ரீதி அந்தவிசுவாசவும் அனாச்சாரவும் இல்லாது ஒரு சமூகத்தை திரிச்சு கொண்டு வரான் சாதிக்கணும். அது கர்த்தவியமான, ஈ ராஷ்ட்ரத்தின் கர்த்தவியமானது. சம்ஸ்கிருதியுடைய ஆதாரசிலகளாய் வர்த்திக்கிற பாரதத்தில் சில புராதனமாக தர்மத்தில் நித்யநூதனமாக சைதன்யம் உள்ள ஈ சம்ஸ்காரத்தில் எவடையெல்லாம் அந்தவிசுவாசம் உண்டோ அது தட்டி நிரத்தணும், இல்லாதையாக்கணும். நன்மகளோட வேர்கள் அறிக்கணும். க்ஷேத்திரங்களில் போகும்போல் க்ஷேத்திர பூஜாரியோடு விரத்தியுள்ள உத்தரீயவோ விரத்தியுள்ள வஸ்திரமோ உடுக்கன் பரையணும். மந்திரங்கள் படிக்கணும் என்று பரையணும். க்ஷேத்ராந்தரீட்சம் விரத்தியாய் வைக்கணும். எவடையெல்லாம் போகணோ அவடையெல்லாம் ஈ சைதன்யம் பகர்த்தான் சாதிக்கணும். ஏதெங்கிலும் க்ஷேத்திரத்தில் அனாச்சாரத்தின் அடிஸ்தானமாய்ட்டு எந்தெங்கிலும் செய்யுண்டெகில் சாஸ்திரீயமாக விசகலனம் செய்து படிப்பிக்கணும். இது தெட்டானு, எந்த அடிஸ்தானத்திலான இது செய்யுது, ஏது கிரந்தத்திலா இது உள்ளது. காலத்தினும் தேசத்தினும் சமூகத்தினும் யோஜிக்காத்த அனாச்சாரங்கள் உண்டில் மாற்றான் பரையணும். அது நம்ம கர்த்தவியம். படிச்சு படிப்பிக்கணும், அது சாதிக்கணும். ஈ ராஷ்ட்ரம் அது தயாரான, லோக ஜனத தயாரான. பூமியுட சுற்றும் எவட நோக்கியாலும் வத்திக்கான் அகத்து 10 சாய்பாபா சென்டர்கள் உண்டு. புட்டவர்த்தி அத்த இல்ல. எந்த காரணம்? ஞான் எட்மண்டனில் யூனிவேசிட்டி ஆஃப் ஆல்பர்ட்டையில் உண்டாயிருந்த வக்தியா. ஞான் அப்படின் உண்டாயிருந்த ஒன்னேகால் வர்ஷத்தில் 14 பள்ளிகள் ஹிந்துக்கள் வாங்கிச்சிட்டு க்ஷேத்திரங்களாக்கி மாற்றான். அதுவும் ஈஸ்வரீயமான கர்மம். இது முழுவதும் லோகம் ஸ்வீகரிக்கணும். அதுகொண்டு ஈ தர்மத்தின் இனஃப் நம்பர் ஆஃப் டேக்கேர்ஸ் ஆர் தேர், தாராளமாயிட்டுண்டு. ஒரெண்ணமெங்கிலும், ஒரு தர்மசாஸ்திர கிரந்தமெங்கிலும், ஒரு உபனிஷத்தெங்கிலும் படிக்கணும். குத்திருந்து படிக்கணும், என்னட்டு படிப்பிக்கணும். ஒரு அந்தவிசுவாசவும் அதினகத்து உண்டாவது. சாஸ்திரீயமாய்ட்டு நீங்கள் தாற்பயம் உள்ள விஷயம் ஏதாணு என்னை அறிக்க. அதி புக்ஸ் 6 மாசத்தினகம் எழுதி பிரசீகரிச்சு நீங்கள அடுத்து எத்தும். 14 புஸ்தகங்கள் எழுதிட்டு, அது எல்லாம் ஃபிசிக்ஸும் கெமிஸ்ட்ரியும் பயோளஜியும் அஸ்ட்ரோனமியும் மாத்தமாட்டிக்ஸும் உபயோகிச்சு துர்வியாக்கியானம் செய்யாது கரெக்ட் பதானுபதம் சாஸ்திரம் உபயோகிச்சு எழுதி இருக்கிற புஸ்தகங்களான சங்கராச்சாரியர் முதல்க்கு யூனிவேசிட்டி பிரொஃசர் வரையும் அதினத்து ஒரு தெட்டுண்ட இன்னுவரை விழிச்சு பண்ணிட்டு நிறைய ஹயத்தோடு கூடி சந்தோஷம் உண்டு. அவசான சுவாசம் முன்பு ஈராஷ்டத்தைதன்யவத்தாய கிரந்தங்களுக்கு இன்னத்தை காலகட்டத்தி ஆவசியமாக அத்தியந்தாதுனிகாஸ்திரத்தடிஸ்தானத்தில் வியானம் எழுதி வியானம் எழுதி அது எத்தேண்ட ஹஸ்தங்களில் எத்தணும், அது பிரிண்ட் கோஸ்டில் பிரிண்டிங் செலவு எத்தையாணும் வச்சால் ஆ செலவில் நூறோ இரநூறோ அஞ்சூறோ ஆயிரமோ கோப்பி எத்தான கடம ஞான் ஏற்றெடுக்காம் தையாறாணில் ஈராஷ்டத்தில் அவசேஷிச்சி எண்பத்தி ஒன்று போயிண்ட் ரெண்டு சதமானம் பாரதீய பைதகத்தி அவகாசிகளில் இனி மதம் மாறான் அனுவதிக்கருது. திச்சு வரான் பரையணும், இன்னுவரை ஆராதிச்சி எல்லாவரையும் கொண்டு திச்செடுக்கணும், ஆராதிச்சி சிந்தாதாரகள் முழுவதும் கொண்டு திச்சு வரான் வஸ்துதாபரமாக ஆஹ்வானம் செய்யணும். ஆரையும் வேதனிப்பிக்கருது, வேதனிப்பிக்க ஒரு வாக்கும் நம்மளில் நின்று வரருது. ஈராஷ்டம் ஞான் நேரத்தை பரஞ்சது போல அவிடம் முதல் கிவிடம் வரையும் யதாயதாஹி தர்மஸ்ய க்ளானிர் பவதி பாரத அபியுத்தானமதர்மஸ்ய ததாத்மானம் ஸ்ருஜாம்யஹம். தர்மத்தின் க்ளானி சம்பவிச்ச ஈ காலகட்டத்தில் ராஷ்ட்ரம் உணர்ந்துட்டு ராஷ்ட்ரத்தின் அனந்தராவகாசிகள் வளருண்டு. ஒரு கும்பிள் தீர்த்தம் விளக்கிலேக்கு ஒரு கும்பிள் எண்ண கொடுக்க இவட கூடி இருக்கிறவரு தையாறாணில் நிமிஷம் ஜ்வலிதம் ஸ்ரேயம் நது தூமயுதும் சிரம். ஒரு நிமிஷமே ஜீவச்சுள்ளூ எங்கில் அது ஜ்வலிச்சு கொண்டு ஜீவிக்க, பிரகாசிச்சு கொண்டு ஜீவிக்க. நஹி தூமயுதும் சிரம் ஸ்திரமாய் புகஞ்சு கொண்டு எல்லாவும் பிரயோஜனமில்லாத்த உபதிரவம் சிருஷ்டிச்சு கொண்டு எந்த புகஞ்சு ஜீவிக்கணும். ஞான் மரிச்சால் நீங்கள் மரிச்சால் சுபாஷ் சந்திரபோஸ் பரஞ்சது போல பரமாவதி 72 மணிக்கூர் ஆர்க்கா துக்கிக்கும். ஆஃப்டர் தாட் யூ ஆர் ஃபர்கோட்டன் ஃபோர் எவர். ஒரு பிரயோஜனவும் இல்லாத சரீரம் தே மர்த்தியலோகே புவி பாரபூதா மனுஷரூபேண மிருகாச்சரந்தி. பூமிக்கு பாரமாயிக்கொண்டு மனுஷரூபத்தில் உள்ள ஒரு மிருகம் தெக்கோட்டும் வடக்கோட்டும் நடக்கணும். அதில் ஒரெண்ணம் கோபாலகிருஷ்ணன், மட்டொரெண்ணம் இவட கூடிய சிலர். எதினாது ஆர்க்கு வண்டியா ஜீவிக்கிறது? பிரேக்ஃபாஸ்ட் கழிக்கிறது ஓஃபீஸில் போகான், ஓஃபீஸில் போகிறது லஞ்ச் கழிக்கன், லஞ்ச் கழிக்கிறது ஈவினிங் சாய கழிக்கன், வீட்டிலேக்கு வரது சப்பர் கழிக்கன், இத்தையும் கழிச்சது பிற்றே திவசம் ஓஃபீஸிலேக்கு போகன், இடக்கு செய்யுது குறே உறக்கம். 27,860 திவசம் இது தொடரும். என்ட்டு திச்சொரு யாத்திர ஆர்க்கு பிரயோஜனப்பட்டு ஆர்க்கும் இல்ல, அப்சொல்யூட்லி யூஸ்லெஸ். லோகேஸ்மின் த்விவிதா நிஷ்ட புரா பிரோக்தாமயானக. ஸ்ரீகிருஷ்ணன் உத்தரம் உண்டு அவடே, அஸ்மின் லோகே நிஷ்டா த்விவிதா பவதஹ. ஈ லோகத்தில் ரெண்டு தரத்தில் கர்மம் உண்டு, ஞானயோகேன சாங்கியானாம் கர்மயோகேன யோகினாம். அறிவு நேடி அறிவு கொடுத்து கொண்டு கர்மமண்டலத்தில் இறங்குக, அதுல்ல பம்பாதீரத்தில் ஈ ஹிந்து தர்ம சம்மேளனம் நடத்த வேண்டி அரையும் தலையும் முறுக்கி இறங்கி இருக்கிற குறே வக்திகளுண்டு. அவர் ராத்திரி உறங்காறில்ல, அவர் பட்சணம் கிட்டியால் கழிக்கும், அவர் ஒற்ற லட்சியம் இது விஜயிப்பிக்கணும். எந்த வேண்டியா? பிரமோஷன் கிட்டானாணோ? அல்ல. கோன்ஃபிடென்ஷியல் ரிப்போர்ட் நன்னாக்கானோ? அல்ல. பின்ன புதிய ஜோலிக்கானோ? அல்ல. ஜஸ்ட் சாட்டிஸ்ஃபாக்ஷன் ஓர் அட்லீஸ்ட் சாட்டிஸ்ஃபாக்ஷன், ஒரு சிறிய சந்திருப்தி. ஞான் ஈராஷ்டத்தின் வேண்டி செய்து, ஈ தர்மத்தின் வேண்டி செய்து. லோகம் முழுவதும் இவடக்கு நோக்குபோல் ஈ 27,800 திவசம் ஜீவிச்சு 60 டன் பட்சணம் கழிச்சு ஒரு பிரயோஜனவும் இல்லாது ബോംബെ ഡയ്യിങ്ങിന്റെ ഡ്രസ്സും വിവാൽഡിയുടെ ഷൂട്ടിങ്ങും അരവിന്ദന്റെ ടൈയും കെട്ടി നാറുന്ന ശരീരം ഒതിഞ്ഞ് ഒരു ഉജ്ജ്വലമായ വ്യക്തി നടക്കുന്നു. അദ്ദേഹം ദിവംഗതനായി. എന്നിട്ട് എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. സൂര്യൻ ഉദിക്കാതിരുന്നോ? ഇല്ല. ഇടവപ്പാതി വരാതിരുന്നോ? ഇല്ല. പിന്നെ എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല. പക്ഷെ പറ്റുമായിരുന്നു. ഈ വ്യക്തിയുടെ കർമ്മം, ധർമ്മം ആയിരക്കണക്കിന് മനസ്സുകളില് നിറഞ്ഞു നിന്നിരുന്നു എങ്കിൽ അവര് ദുഃഖിക്കും. അയ്യോ, അദ്ദേഹം പോയല്ലോ. കുറേയധികം നന്മകൾ ചെയ്തു. ലോകത്തിൽ പരിവർത്തനം വരുത്തുന്നത് 100% ജനതയല്ല, 2, 3, 4 ജനത. യേശുദേവൻ യൂറോപ്പിൽ മുഴുവനും പരിവർത്തനം വരുത്തി. മുഹമ്മദ് നബി മിഡിൽ ഈസ്റ്റിൽ മുഴുവനും പരിവർത്തനം വരുത്തി. ഭാരതത്തിൽ പരിവർത്തനം വരുത്തിയവരുടെ ലിസ്റ്റാണ് പ്രഭാഷണത്തിന് നന്ദി പറയുന്നതിന് മുൻപ് ഞാൻ തുടങ്ങിയത്. അതൊരു വലിയ ലിസ്റ്റാ, അത് തീരൊന്നുമില്ല. ഇപ്പോഴും ഉണ്ട്. നിരന്തരമായിട്ടുള്ള ആ വ്യക്തികളുടെ ചലനമാണ് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞ കർമ്മ സമുദ്ഭവ. ഈ കർമ്മം ശ്രേഷ്ഠന്മാരുടെ കർമ്മമാണ്. ആ കർമ്മമാണ് യജ്ഞമായി മാറുന്നത്. ആ യജ്ഞമാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത്. ആ സന്തുലിതാവസ്ഥയാണ് പ്രകൃതിയുടെ ചേഞ്ചിന് കാരണം. അതിൽ നിന്നാണ് അന്നമുണ്ടാകുന്നത്. അതിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാവുന്നു. ഉജ്ജ്വലമായ ശ്ലോകം അത്, നമ്മുടെ പൈതൃകമാണ് ഈ രാഷ്ട്ര ചൈതന്യം. ഇനിയും ഇനിയും വിളക്കുകളായി പകർത്താൻ സാധിക്കണം. ധാർമ്മിക ബാധ്യത നമുക്കുണ്ട്. കഴിഞ്ഞ തലമുറ നമ്മളെ ഏൽപ്പിച്ചത് അടുത്ത തലമുറയെ ഏൽപ്പിക്കാൻ സാധിക്കണം. അതിനായി ജഗദീശ്വരൻ നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ധർമ്മത്തിൽ ഇനി ഒരു 100 ജന്മമുണ്ടെങ്കിൽ സർദാർ കെ എം പണിക്കരോട് മാവോ സേതുങ് പറഞ്ഞതുപോലെ ഗംഗാനദിയിലെ ഒരു പുൽക്കൊടിയായിട്ടായാലും ജനിച്ചാൽ മതിയെന്ന് മാവോ സേതുങ് പറഞ്ഞതുപോലെ ഭാരതം ഞങ്ങളുടെ പൈതൃക മാതൃഭൂമിയാണ് എന്ന് ചൈനീസ് അംബാസിഡർ പറഞ്ഞതുപോലെ എന്നും ഭാരതം ഞങ്ങൾക്ക് മാതാവാണെന്ന് ജപ്പാനീസ് അംബാസിഡർ പറഞ്ഞതുപോലെ ജർമ്മനിയിലെ അടുത്ത കാലത്തെ റിപ്പോർട്ടനുസരിച്ച് ഭാരതം ഒരു കാരണവശാലും ഒരു സ്ഥലത്തേക്കും ആക്രമിച്ച് കയറിയിട്ടില്ല. 64,000 സ്റ്റുഡൻസ് ഓരോ വർഷവും എൻറോൾ ചെയ്ത നളന്ദയും തക്ഷശിലയും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രം ഇന്നും ആത്മീയതയുടെയും ഭൗതികതയുടെയും ചൈതന്യത്തിൻ്റെ നിറകുടമായ ഒരു രാഷ്ട്രത്തിൽ ഇനി ഒരു 10 ജന്മമുണ്ടെങ്കിൽ ഒരു സ്ലം ഏരിയയിലാണെങ്കിലും ഈ ഭാരതഭൂമിയിൽ ജന്മം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനപ്പുറം ജന്മമുണ്ടെങ്കിൽ അതും ഇവിടെ തന്നെ ആകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ചിന്താധാരകൾ എത്ര ജന്മം കിട്ടുന്നോ അത് പഠിക്കാൻ ഒരു ഹിന്ദു തന്നെയായി എന്നെ ജനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ചിന്താധാര ഈ ഭാരതാംബയുടെ മക്കളിലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി വിനീതമായ പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം.